ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സഭയിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദേവദാസനെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നൊരു ദിവസം കൂടെ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് അവന്റെ മനോഹരത്വം നമ്മൾ കാണാൻ വേണ്ടിയാണ്. വസ്തുവിൽ ഓരോ ദിവസവും ആ നിലയിൽ കർത്താവിന്റെ മനോഹരത്വം കണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനൊരു തലമുറയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനോഹരമായിട്ട് കാണുന്നത് എല്ലാവരും, അത് വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളാണെങ്കിലും, എന്താണ് അവർക്ക് മനോഹരമായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിയല്ല, എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം മനോഹരമായിരിക്കും. ലോകമക്കൾക്ക് മനോഹരമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. മദ്യപാനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് ഒരു വിസ്കി കുപ്പിയായിരിക്കും. അവനത് കാണുമ്പോഴത്തേക്ക് അവന്റെ കണ്ണങ്ങ് വികസിക്കും അല്ലേ? തീർച്ചയായിട്ടും ജടീക മോഹങ്ങളിൽ വസിക്കുന്ന വ്യക്തികൾ, ചിലർക്ക് ഭക്ഷണം കാണുമ്പോഴായിരിക്കും കണ്ണ് വികസിക്കുന്നത്, ചിലർക്ക് മറ്റ് ദുർമാർഗ ജീവിതത്തിന്റെ അവസരങ്ങളെ കാണുമ്പോഴായിരിക്കും അവരുടെ കണ്ണ് വികസിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അവർ മനോഹരത്വം കാണുന്നത് ആ വസ്തുക്കളിലാണ്, ആ വക കാര്യങ്ങളിലാണ്. ചിലർക്ക് ഇതൊന്നുമല്ല, പണം കാണുമ്പോഴായിരിക്കും. ചില നേതാക്കന്മാർക്ക് കസേര കാണുമ്പോഴായിരിക്കും അവരുടെ കണ്ണ് വികസിക്കുന്നത്. കാര്യം അവർ മനോഹരത്വം കാണുന്നത് അക്കാര്യത്തിലാണ്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനോഹരത്വം കാണുന്നത് അവന്റെ കർത്താവിലാണ്. അവന്റെ കർത്താവിൽ മാത്രമായിരിക്കണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ എന്തിലാണ് മനോഹരത്വം കാണുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോയിന്റ് ആണ്. എപ്പോഴെങ്കിലും കാര്യം ഈ ജെറമ്യ പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഉല്ലസിച്ചിട്ടില്ല, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ എന്റെ മേലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ തനിച്ചായിരുന്നു. അപ്പം ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് ഹൃദയത്തിന് ഭയങ്കര ആനന്ദമായി. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുകയാണ്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പൊ ഏത് വ്യക്തിക്കും രസമുള്ള ചില കാര്യങ്ങളുണ്ട്, നീരസമുള്ള ചില കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ രസിക്കുന്ന വ്യക്തിക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾക്കെല്ലാം വിരക്തിയായിരിക്കും. നീരസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിരക്തിയായിരിക്കും. അപ്പൊ ജെറമയ പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അത് എനിക്ക് എന്റെ ഹൃദയത്തിൽ ആനന്ദമായി, അതിൽ ഞാൻ രസിക്കുന്നു, അതുകൊണ്ട് ഞാൻ കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അപ്പൊ കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിക്കുന്നവനായ ഒരു വ്യക്തിക്ക് ദൈവവചനത്തിൽ രസിക്കാൻ കഴിയത്തില്ല. ദൈവവചനത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിക്കാൻ കഴിയയില്ല. ലോകത്തിൽ മനോഹാരിത കാണുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ കാണുമ്പോൾ മനോഹാരിത തോന്നുന്നില്ല. യേശുവിൽ മനോഹാരിത കാണുന്ന ഒരു വ്യക്തിക്ക് ലോകത്തെ കാണുമ്പോൾ മനോഹാരിത തോന്നുന്നില്ല. ദൈവസ്നേഹവും ലോക സ്നേഹവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ പറയുള്ളൂ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീത ദിശയിലാണ്. ഒന്നിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മറ്റേതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പണ്ട് അതിനെ കുറിച്ച് ഒരിക്കലും ഒരു ആർട്ടിക്കൽ എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ ചായ ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ കാൽ കപ്പ് പാലും മുക്കാൽ കപ്പ് വെള്ളവും ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം. ഇനി അതല്ല, അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പാലും, അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും ഉപയോഗിച്ചും വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം. ഇനി അതല്ല, ചിലപ്പോൾ മുക്കാൽ കപ്പ് പാലും കാൽ കപ്പ് വെള്ളവും ഉപയോഗിച്ചും ചായ ഉണ്ടാക്കാം. ഇനി മുഴുവൻ പാലാണെങ്കിലും അതിനകത്ത് നമുക്ക് ചായ ഉണ്ടാക്കും. പാലിന്റെ അളവ് കൂടുന്നതനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കുറയും, വെള്ളത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് പാലിന്റെ അളവ് കുറയും. ഇതുപോലെ തന്നെ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ലോകത്തോട് സ്നേഹം കൂടുന്നതനുസരിച്ച് ദൈവസ്നേഹം കുറഞ്ഞോണ്ടിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് ലോകത്തോട് അവന് വിരക്തി ഉണ്ടാകും. ഒന്നിൽ രസിക്കുന്നവന് മറ്റൊന്നിൽ രസിക്കാൻ കഴിയില്ല, അവൻ അതിനുണ്ടാകുന്നതാണ് ഇൻഡിഗ്നേഷൻ, നീരസം എന്ന് പറയുന്നത്. യു ഹാവ് ഫിൽഡ് മീ വിത്ത് ഇൻഡിഗ്നേഷൻ, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്, നമ്മൾ എന്തിലാണ് രസിക്കുന്നത് എന്നുള്ളതാണ്. എന്തിലാണ് നമ്മൾ രസിക്കുന്നത്, അതനുസരിച്ച് മറ്റു കാര്യങ്ങളോട് നമുക്ക് വിരക്തിയായിരിക്കും ഉണ്ടാകുന്നു. എന്റെ ഒരു സുഹൃത്ത് ഒരു ജോലിക്കാരനാണ്, കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗമാണ്. അതുകൊണ്ട് മിക്കവാറും അവരുടെ മാനേജേഴ്സ് മീറ്റ് ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്, പുറത്താ. അപ്പം അറിയാമല്ലോ ഒത്തിരി ടെൻഷനുള്ള ജോലിയാ, ഉത്തരവാദിത്തം കൂടുന്നതനുസരിച്ച് ടെൻഷനും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ വൈകുന്നേരം മിക്കവാറും ഈ മാനേജേഴ്സ് മീറ്റ് നടക്കുന്ന സമയത്ത് ജി എം ഹോട്ടലിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഹോട്ടലിന്റെ ആ ഒരു ലെവൽ അനുസരിച്ച് വെൽക്കം ഡ്രിങ്ക് വൈനും കൊണ്ടാണ് അവര് റിസീവ് ചെയ്യുന്നത്, വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ ടെൻഷനെല്ലാം അവന്മാർ വന്നിട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ മദ്യവെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കുന്നു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിരിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും അവിടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പെമ്പിള്ളാരുണ്ട്, ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇവനൊരു വിശ്വാസിയാണ്, ഇവനൊരു ലൈറ്റ് കോക്ക് എടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു ലൈറ്റ് കോക്ക്, വെൽക്കം ഡ്രിങ്കിന് പകരം ഒരു കോക്ക് പൊട്ടിച്ച്, കോക്കിന്റെ ഒരു ക്യാൻ, ചെറിയ ക്യാൻ പൊട്ടിച്ച് അതിങ്ങനെ സിപ്പ് ചെയ്തുണ്ട്. വേറെ ഒന്നും അല്ല, കുടിക്കാനുള്ള ആഗ്രഹത്തെക്കാൾ വലിയ വേറെ ഒന്നും ചെയ്യാതിരിക്കാൻ ഇതിങ്ങനെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വെൽക്കം ഡ്രിങ്ക് കൊണ്ട് മറ്റേ വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതും കുടിച്ചിങ്ങനെ ഇരിക്കും. ഇവന്റെ ഒരു കൂട്ടുകാരൻ മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല, ഇന്ത്യക്കാരനല്ലാത്ത ഒരു പുറത്തുള്ള ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, യു ഡോണ്ട് ഡ്രിങ്ക്? അദ്ദേഹം പറഞ്ഞു, നോ. ഈവൻ ഫോർ പാർട്ടി സേക്ക്? അദ്ദേഹം പറഞ്ഞു, നോ. യു ഡോണ്ട് ഡാൻസ് വിത്ത് ഗേൾസ്? അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ ചോദിച്ചു, യു വാച്ച് മൂവീസ്? പറഞ്ഞു, ഇല്ല, ഐ ഡോണ്ട് വാച്ച് മൂവീസ്. ഇവൻ ചോദിച്ചു, പിന്നെ നീ എന്തിലാണ് ഒരു റിലാക്സ് ചെയ്യുന്നത്, എന്തിനകത്താണ് നിനക്ക് രസം തോന്നുന്നത്? ഒന്ന് അവൻ നോക്കുമ്പോഴത്തേക്ക് രസിക്കാനുള്ള ഒരു കാര്യവും ഇവൻ ചെയ്യുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ, സോ ഐ ഹാവ് എൻജോയ്മെന്റ് ഓഫ് അനദർ കൈൻഡ്. എന്നെ പറഞ്ഞു, അതെന്താ? അവൻ പറഞ്ഞു, ബിക്കോസ് എനിക്ക് എല്ലാം യേശു തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അവൻ പറഞ്ഞു, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിശന്നിരിക്കുന്നോണ്ട് ചിലപ്പോ ഇതൊക്കെ വലിയ കാര്യമായിരിക്കും. അവൻ എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, ഞാൻ വിശന്ന് പൊലിഞ്ഞിരിക്കുന്ന സമയത്ത് നീ എന്നെ കണ്ടിട്ട് ഒരു കെ എഫ് സി കഴിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ചാടി വീഴും, കാര്യം വിശന്നിരിക്കുകയാണ്. പക്ഷേ ദുബായില അറ്റ്ലാന്റിസ് ഹോട്ടലിൽ നിന്ന് ഒരു സെവൻ കോഴ്സ് ഡിന്നറും കഴിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് വയറൊക്കെ തിരുമ്മി അവർ പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു കെ എഫ് സി കഴിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കാനം വരും. കെ എഫ് സി മോശമായിട്ടാണോ നല്ലതായിട്ടാണോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം. ഇവൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വേറൊരു കാര്യത്തോട് എന്താണ്, നമുക്കാണെങ്കിലും വയറ് എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഒരു സെവൻ കോഴ്സ് ഡിന്നർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഒരു നമുക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഓക്കാനിക്കാനാ വരുന്നത്. അതാണ് ഇൻഡിഗ്നേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മളോട് ആളുകൾ വന്ന് പറയുമ്പോഴും നമുക്ക് അതിനോടൊരു രസം തോന്നത്തില്ല. അതുകൊണ്ട് ജെറമിയ പറയുന്നത്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു, നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. ശരിക്കും ഒരു ദൈവ പൈതൽ ദൈവത്തോടും, അതുകൊണ്ടാണ് നമ്മൾ കേട്ടത് തന്നെ അതാണല്ലോ, എന്താണ് ദൈവത്തിന്റെ കർത്താവിന്റെ മനോഹരത്വം കാണുവാൻ. നമ്മൾ എന്തിനാണ് മനോഹരത്വം കാണുന്നത്, എന്തിനാണ് നമ്മൾ രസിക്കുന്നത്? കർത്താവിന്റെ മുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ രസം, ആ സന്തോഷം, ആ ഒരു അനുഭവം ഉള്ള ഒരാൾക്ക് മാത്രമേ ലൗകികമായ പ്രലോഭനങ്ങളോട് നോ പറയാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നൊരിക്കലും അവൻ അതിനോടൊരു ആഭിമുഖ്യം തോന്നുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ നമ്മുടെ പ്രലോഭനങ്ങൾ മിക്കപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നല്ല, പുറത്തു നിന്നാണ്. പ്രലോഭനങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ? യേശുവിന് പ്രലോഭനങ്ങൾ ഉണ്ടായില്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടായി, പക്ഷെ അത് യേശുവിന്റെ ഉള്ളിൽ നിന്നല്ല, പ്രത്യേകത എവിടെ നിന്നാണ്? പുറത്തു നിന്നാണ്. ഇത് ചെയ്താലോ എന്ന് അവൻ ഉള്ളിൽ നിന്നൊരിക്കലും ചിന്തിച്ചില്ല. പുറത്തുനിന്ന് പ്രലോഭനങ്ങൾ ഉണ്ടായി, പക്ഷെ ആ പ്രലോഭനങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ പവർ, കാര്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, ഹി വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. And the spirit led him to be tempted by the devil. യേശു ആത്മാവ് നിറഞ്ഞവനായി പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വേറെ ഒന്ന് ഉള്ളിലോട്ട് കേറിപ്പോകത്തില്ല. ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ എന്തോ അതിനകത്തിട്ടാലും വെള്ളം പുറത്തു പോകും. കാര്യം നിറഞ്ഞിരിക്കുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയിൽ വേറെ ഒന്നിനും കടക്കാനുള്ള സ്പേസ് ഇല്ല. ഇതുപോലെ യേശുവിനെ കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നീട് ലോകത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ അകത്തോട്ട് കയറാൻ സ്പേസ് കാണത്തില്ല. സ്പേസ് ഉണ്ടാകരുത്. അതുപോലെ നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞിരിക്കണം. കർത്താവിനെ കാണുന്നതിന്റെ സന്തോഷം നമ്മൾ അറിയണം. നമ്മുടേത് ഒരു ഒരു ആഘോഷമാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ വാടിത്തൂങ്ങിയുള്ള ഒരു ലൈഫൊന്നും അല്ല. ഇതൊരു സെലിബ്രേഷനാണ്. ക്രിസ്തീയ ജീവിതം ഒരു സെലിബ്രേഷനാണ്. എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. അല്ലാതെ ഹോളി ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് മുഖം എന്താണ്. പണ്ട് ഞാൻ ഓഷോയുടെ ഒരു ദ ഗൂസ് ഈസ് ഔട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജിനകത്ത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ റിലീജിയസ് പീപ്പിളിനെ കൃഷ്ണമൂർത്തിയെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരിതാണ്. റിലീജിയസ് പീപ്പിളിനെ എല്ലാം വഴക്ക് പറഞ്ഞുകൊണ്ട് പുള്ളി പറയുന്ന ഒരു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓൾ റിലീജിയസ് പീപ്പിൾ ആർ ലോങ് ഫേസ്ഡ്. ലുക്ക് അറ്റ് ശിവ, ലുക്ക് അറ്റ് രാമ, എവരിബഡി ഈസ് ലോങ് ഫേസ്ഡ്. ആരെ നോക്കിയാലും മുഖം കൂർത്ത് മുഖം വീർപ്പിച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ശരിയായിരിക്കും. പക്ഷെ യേശു അങ്ങനെയല്ല. യേശുവിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു ലൈഫൊന്നും അല്ല. ഹി വാസ് എൻജോയിങ് അല്ലേ. പക്ഷെ ആ എൻജോയ്മെന്റ് ലൗകികമല്ല. അവൻ ആനന്ദിക്കുന്ന ആളാണ്. അവൻ എന്താണ് ലോകത്തിൽ ആരോട് മിണ്ടാതിരിക്കുന്ന ആളോ അവൻ അപ്രാപ്യനായ ആളോ ഒന്നും അല്ല. ഹി വാസ് എ നോർമൽ പേഴ്സൺ. ഹി വാസ് ജോയ്ഫുൾ ആൻഡ് ഹി വാണ്ട്സ് അസ് ടു ബി ജോയ്ഫുൾ. അവൻ സാധാരണക്കാരനായിരുന്നത് പോലെ നമ്മൾ സാധാരണക്കാരനായിരിക്കണം. നമ്മൾ സാധാരണ ആൾക്കാരോട് ഇടപെടണം. ഇടപെടാതിരിക്കുക, അങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയൊന്നുമല്ല. എന്നാൽ അതേസമയം നമ്മളുടെ ജോയ്, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ലൗകികമായ സന്തോഷമല്ല. പ്രത്യുത അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ, ആ സാന്നിധ്യത്തിന്റെ. അപ്പൊ കർത്താവിനെ കണ്ടുകൊണ്ട് വേണം എപ്പോഴും ജീവിക്കാൻ. കർത്താവിനെ അറിഞ്ഞുകൊണ്ട് വേണം എപ്പോഴും ജീവിക്കാൻ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും യേശുവിനെ മുട്ടി നടക്കുന്ന ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോഴാണ് അവന്റെ മനോഹാരിത നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്, അവന്റെ മനോഹാരിത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിന് എന്താണ് ഈ ഭൗതികമായ കാര്യങ്ങളോടുള്ള മോഹമോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുഴുവൻ ഗ്ലാസും പാല് നിറച്ചിട്ട് അവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. വെള്ളവും പാലും തമ്മിലുള്ള അനുപാതം ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് ചായ ഉണ്ടാക്കുമ്പോൾ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫില് യേശുവിനാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ലോകത്തിന് കടക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ യേശുവിനാൽ നിറഞ്ഞവരായിരിക്കണം. അവന്റെ മനോഹാരിത കാണാൻ ഓരോ ദിവസവും, അവന്റെ മനോഹാരിത കാണാൻ ഒരു നിമിഷം കൂടെ, ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവിനോട് കുറെ കൂടെ അടുക്കാൻ, കർത്താവിനോട് കുറെ കൂടെ ഏകീഭവിക്കുവാൻ, അടുക്കുക മാത്രമല്ല അവനെ പോലെ ആയിത്തീരാനായിട്ട്. അതിന് കർത്താവ് നമുക്കൊരു അവസരം കൂടെ തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കർത്താവ് ഓരോ ദിവസവും, കർത്താവ് എന്താ ഇന്നലെ വരാഞ്ഞേ? ഇപ്പൊ വന്നു വന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആളുകൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആരും പറയുന്നൊന്നുമില്ല. ഇപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വരണമെന്ന് വലിയ നിർബന്ധമില്ലാത്ത പോലെ നമ്മളെ മിക്കവരുടെയും ഇടപാട് ഇല്ലേ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ആവലോടെയും ആവേശത്തോടെയും ഒക്കെ കർത്താവേ, നമ്മളിപ്പം സഹായമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം കർത്താവ് വരുന്നു എന്ന് പറയുമോ, അല്ലെങ്കിൽ കർത്താവ് ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണേ എന്നൊക്കെ നമ്മൾ പറഞ്ഞേച്ച് ഒറ്റ ഓട്ടമാണല്ലോ. അല്ലാതെ ആ ഒരു എന്തുവാണ് ഒരു ഒരു പ്രത്യാശയോടുകൂടെയുള്ള ഒരു കാത്തിരിപ്പൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആമേൻ പറയും. ആൾക്കാർ വരണമെന്ന് ആഗ്രഹമില്ലാതെ കർത്താവ് ഇന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാലും എല്ലാവരും ചിലപ്പോൾ സ്വതന്ത്രം പറയും. പക്ഷെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിച്ചു കർത്താവേ ഇന്ന് വരുമോ എന്ന് ചോദിച്ചേച്ച് വന്നാൽ അത്ര പേരുണ്ട്. ഇന്ന് നീ വരുമായിരിക്കും അല്ലേ എന്ന് അതില്ല. അപ്പൊ അതിന്റെ അർത്ഥമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വരണം വരണം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും നമുക്കും ഈ കാത്തിരിപ്പൊക്കെ അങ്ങ് കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിന്റെ ഒന്നാമത്തെ വരവാണ്. യേശു ഒന്നാമത് വന്നില്ലായിരുന്നെങ്കിൽ കർത്താവ് വന്ന് കാൽവറി ക്രൂശിൽ കർത്താവ് വന്ന് ഇവിടെ ജീവിച്ച് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫെയ്ത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ നമ്മുടെ പ്രത്യാശയുടെ ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവിന്റെ ഒന്നാമത്തെ വരവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, പക്ഷെ കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് തന്നെയല്ല, അത് മാത്രമായിരിക്കണം നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. യേശുവിന്റെ രണ്ടാമത്തെ വരവ് മാത്രമായിരിക്കണം നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം വേറെ ഒന്നിലും നമുക്ക് പ്രത്യാശ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. അതായത് യേശുവിന്റെ രണ്ടാമത്തെ വരവ് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിലും നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, പ്രത്യാശ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകുന്നത്? നമ്മൾ മറ്റു പല കാര്യങ്ങളിലും പ്രത്യാശിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ലൗകികമായ ഒരു ഭാവിയിൽ പ്രത്യാശിക്കുന്നു, നാളെ ഇന്നത് എനിക്ക് സംഭവിക്കും, എനിക്കത് ലഭിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. നാളത്തെ എന്റെ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് പ്രത്യാശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്നു? അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് കുറഞ്ഞു പോകുന്നു. ശരിക്കും ആലോചിച്ചു, യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് എന്നാണ് നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടിരുന്നത്? ശരിക്കും പ്രത്യാശിച്ചിരുന്നത് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശയില്ലാതെ വന്നപ്പോഴാണ്. കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കണം, എന്റെ പ്രത്യാശ എപ്പോഴെങ്കിലും അവന്റെ രണ്ടാമത്തെ വരവിന് പകരം ഇവിടെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ആയി പോകുന്നോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രത്യാശ, അത് മാത്രം, ബാക്കിയുള്ള എല്ലാ കാര്യത്തോടുമുള്ള ഒരു വിരക്തി നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതാണ് വാസ്തവത്തിൽ ആത്മീയ ജീവിതത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അവന്റെ വരവൻ, അവന്റെ മുഖം, ആ വരാൻ പോകുന്ന ആ അവനെ കാണാനുള്ള വലിയ അഭിവാഞ്ച, ആകാംക്ഷ, അതിനുവേണ്ടിയുള്ള പ്രത്യാശയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പ്, അതൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അവന്റെ വരവിൽ മാത്രമുള്ള പ്രത്യാശയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ഞാന് ദൈവത്തിന്റെ വചനം പറയാൻ ഉദ്ദേശിക്കുന്നത് ചർച്ചിനെ, എന്റെ കർത്താവിന്റെ മനസ്സിലുള്ള ചർച്ചിനെ കുറിച്ചുള്ള അവന്റെ കൺസെപ്റ്റ്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാന് ശരിക്കും ലോകത്തിലെവിടെയാണെങ്കിലും നമ്മുടെ ഈ സഭകൾക്ക്, സഭകൾ മനസ്സിലാക്കണം, എന്താണ് ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനെ ആ ഇനോ ദൈവ കർത്താവിന്റെ ഒരു പ്രത്യാശയുണ്ടല്ലോ നമ്മളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അത് മനസ്സിലാക്കാൻ ഞാൻ അത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ദൈവമായിട്ടുള്ള പ്രത്യാശയുടെ കാര്യം പറയാനായിട്ട്. അതിപ്പോ ഏത് രാജ്യത്താണെങ്കിലും ചർച്ചിന് നിരന്തരമായിട്ട്, ഇപ്പം ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെരി ന്യൂ തിങ്സ് എന്ന നിലയിലല്ല, പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ഒന്ന് ഓർക്കുകയും വേണം. ഓർക്കുക എന്ന് പറയുന്നത് വെറുതെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ എന്താണ്, നമ്മളെ തന്നെ ഒന്ന് രൂപപ്പെടുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിന് ആഫ്രിക്കയിലാണെങ്കിലും അവിടുത്തെ ചർച്ചസിന്, നിക്കോളാസ് ഇവിടെ ഉണ്ടല്ലോ, നിക്കോളാസ് ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ബേസിക്കലി അവിടുത്തെ ചർച്ചസിനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ അവിടെയാണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചസിനെ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ഒരു ചർച്ചിനെ മാത്രമല്ല, നമ്മളെ ആഗോളമായിട്ട് അല്ലെങ്കിൽ എല്ലാ ചർച്ചസും പഠിക്കേണ്ടതായ, അറിയേണ്ടതായ, ഓർത്തിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അതാണ് ഞാന് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ ചില കാര്യങ്ങൾ, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് ഇത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയുള്ള പ്രാധാന്യം എന്താ, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ശിഷ്യന്മാരോട് കർത്താവ് ഇത് സംസാരിക്കുമ്പോൾ ചേർച്ചിനെ കുറിച്ച് കർത്താവ് എന്താണ്, അല്ലെങ്കിൽ ചേർച്ച് എന്ത് ചെയ്യണം. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ യാത്ര പോവുകയാണെങ്കിൽ ചിലപ്പം എന്റെ ഭാര്യയെ മക്കളെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പോവാണ്, ഞാൻ വരുന്ന കാര്യം നാളെ വരെ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് അവർ പിന്നീടുള്ള സമയത്ത് ചെയ്യേണ്ടത്. ഒരു ഓഫീസില് നമ്മളുടെ ബോസ് എവിടെയെങ്കിലും യാത്രയാവുകയാണെങ്കിൽ അദ്ദേഹം ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് പോകുന്നത്. പിന്നീട് തിരിച്ചു വരുന്നത് വരെ നമ്മളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഏത് കാര്യത്തിലാണ്? ബോസ് നമ്മളെ പറഞ്ഞ് ഫലമേൽപ്പിച്ചതായ കാര്യങ്ങളിലാണ്. അതേപോലെ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ അടുക്കല് ഉണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മുതൽ അവന്റെ രണ്ടാമത്തെ വരവ് വരെ ലോകാവസാനത്തോളം, അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു സ്പാനിനകത്ത് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഉണ്ടല്ലോ, ടൈം വെച്ചാണല്ലോ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ടൈം. ഈ ടൈമിന്റെ പ്രത്യേകത അവന്റെ മടങ്ങി വരവെന്നുള്ളതാണ് നമ്മളുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്, എപ്പോഴും. ഒരിക്കല് ഒരു സത്രത്തില് താമസിക്കാൻ ഒരാൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സത്രത്തിന്റെ നടത്തിപ്പുകാരൻ എല്ലാം വളരെ നീറ്റായിട്ടിട്ടിരിക്കുന്നു. അവിടെ അങ്ങനെ ആൾക്കാരെ പോകുന്നൊന്നുമല്ല, ഈ ചെന്നയാള് ഈ സത്ര ഉടമസ്ഥന്റെ ഒരു കൂട്ടുകാരനാണ്, അതുകൊണ്ട് ചെന്നെന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നപ്പോ ഇതെല്ലാം നീറ്റായിട്ട് ഇട്ടിരിക്കുന്നു. അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇതെല്ലാം ഇത്ര നീറ്റായിട്ട് ഇട്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നിന്റെ ബോസ് വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ബോസ് വന്നിട്ട് 18 വർഷമായി. അപ്പൊ ചോദിച്ചു, പിന്നെ ഇത് ഞാൻ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഒരുക്കിയിട്ടത്? നിങ്ങളെന്നല്ല, ആര് വന്നു കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഈ 18 വർഷമായിട്ട് ഞാന് ഇത് ഇതേപോലെ തന്നെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം എന്റെ ബോസ് എപ്പോഴാണ് വരുന്നെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ ബോസ് എപ്പോ വന്നാലും ഇത് ഒരുങ്ങി തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടു. എന്നതുപോലെ നമ്മളോട് കർത്താവ് പറഞ്ഞ കാര്യം ഒരു ചിലപ്പോൾ നമ്മൾ മടുത്തു പോവില്ലേ, കാര്യം ബോസ് വരും വരും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ മടുത്തു പോകും. പക്ഷെ അങ്ങനെ മടുത്തു പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ഒരു ടൈം പറയാതെ അവൻ പോയിരിക്കുന്നെങ്കിൽ എപ്പോഴും ഇതേ ഒരുക്കം നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിലേ പറ്റുള്ളൂ. അവിടെ പറഞ്ഞതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിനാണ്, പക്ഷെ പുറപ്പെടേണ്ടത് നമ്മളാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ലഭിച്ച അധികാരം ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ശരിക്കും അധികാരം ലഭിച്ചത് യേശുവിനാണെങ്കിലും ആ യേശുവിന് ലഭിച്ച അധികാരം കർത്താവ് ഇപ്പോൾ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് FSC ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന് മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ക്രിസ്തുവിനെ തന്നെ ആൾക്ക് കൊടുത്തിരിക്കുകയാണ്, സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനുള്ള സകല അധികാരവും ഇപ്പൊ ആൾക്ക് ലഭിച്ചിരിക്കുകയാണ്, നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഭയ്ക്ക് അധികാരമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ക്രിസ്തുവുള്ള സഭയ്ക്ക് അധികാരമുണ്ട്, ക്രിസ്തുവില്ലാത്ത സഭയ്ക്ക് അധികാരമില്ല. പണ്ട് ഒരു സ്ഥലത്ത് ഒരു വ്യക്തി, വളരെ ധനാഢ്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ നല്ല ഒരു മനുഷ്യനായിരുന്നു. അയാളും ഭാര്യയും ഒരു മോനും മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞ് ചെറിയ പ്രായമായപ്പോൾ ഒരു വളരെ ദരിദ്രനായ ലൈക്ക് എ ബഗർ, പക്ഷെ ബഗർ അല്ല, പക്ഷെ ഈ ഈ വ്യക്തിയുടെ കൂട്ടുകാരന് സുഹൃത്തുണ്ടായിരുന്നു. അതായത് ഈ ധനികനായ വ്യക്തിയുടെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ ഈ വീട്ടിൽ വരികയും ഈ വീട്ടുകാരനുമായിട്ട് വളരെ സ്നേഹത്തിൽ കഴിയുകയും ചെയ്തു. ഇദ്ദേഹം ഒരു ചിത്രകാരനാണ്. അപ്പൊ ഈ മോന്റെ ഒരു ചിത്രം, കുഞ്ഞിന്റെ ഒരു ചിത്രം ഇയാൾ വരച്ചു. ഈ വരച്ച ചിത്രം ഈ വീടിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അപ്പനെ എടുത്ത് ഫ്രെയിം ചെയ്ത് അവിടെ സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞങ്ങ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചു. അതിനുശേഷം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചു. ഈ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? ഒന്നുമില്ല, മക്കളില്ല, ആരുമില്ല. അപ്പൊ ഇത് ഓക്ഷന് വേണ്ടി പത്രത്തിലെ പരസ്യം ചെയ്തു. ആ ഓക്ഷൻ ലേലം വിളിക്കാനായിട്ട് പത്രത്തിൽ പരസ്യം ചെയ്തു. ലേലം വിളിക്കാനായിട്ട് ആളുകൾ വന്നപ്പോൾ ആളുകളെല്ലാം വന്നിരിക്കുകയാണ്. അപ്പൊ ഓരോരോ സാധനങ്ങൾ, ഇതെല്ലാം കാറ്, വീടിന്റെ ഫർണിച്ചർ, വസ്തുക്കൾ, ഓരോരോ കാര്യങ്ങൾ ഒത്തിരി ഓരോന്നോരോന്നായിട്ട് ലേലം വിളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ലേലം വിളിക്കാൻ അതിന്റെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ വന്നു. മറ്റൊന്നിനുമല്ല, അയാൾക്ക് ലേലം വിളിക്കാൻ ഇടയിലെ പൈസയൊന്നും ഉള്ള ആളൊന്നും അല്ല. പക്ഷെ അയാളും വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുള്ള സങ്കടം കൊണ്ട് അയാൾ വന്നതാ. അയാള് അവിടെ ലേലം വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്ഷൻ നടത്തുന്ന ആള് പറഞ്ഞു, ആദ്യം ഇവിടെ ലേലം വിളിക്കുന്ന കാര്യം, അവിടെ ഓരോരുത്തർ അഭിപ്രായം പറയും, ആദ്യം ഒരു കാര്യം ജക്കാർ അങ്ങ് വിളിക്കുക. അപ്പൊ കാറിന് ആഗ്രഹമുള്ള ആളുകള് അത് ഓക്ഷൻ ഓരോന്ന്, ചിലർ പറഞ്ഞു അല്ല ഫണിച്ചൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ ഓരോരോ കാര്യങ്ങൾ അത് വിളിക്കുക ഇത് വിളിക്കുന്ന പറഞ്ഞു. ഉടനെ ഓക്ഷൻ പറയുന്ന ആൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിൽ പവറിൽ എഴുതിയിരിക്കുന്നത്, വില്ലിൽ എഴുതിയിരിക്കുന്നത്, ആദ്യം ഈ ചിത്രം, ഈ ചിത്രം ലേലം വിളിക്കണമെന്നാണ്. അല്ല പറഞ്ഞു, അതാർക്കാ വേണ്ടേ? ചെറുക്കന്റെ പടം ആർക്കാ വേണ്ടേ എന്ന് പറഞ്ഞ് എല്ലാരും തള്ളി, അത് കളാ, അത് പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുക, ബാക്കിയുള്ളത് വിളിക്കുക, ഞങ്ങൾക്ക് പോണം എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞില്ല, ബില്ലിനകത്ത് എഴുതിയിരിക്കുന്ന അനുസരിച്ച് മാത്രമേ ഇത് ചെയ്തുള്ളൂ. ഉള്ളിൽ ചിത്രം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ വിളിക്കാൻ ഇരിക്കുന്നത്? ആരും വിളിക്കാനില്ല. അവിടെ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ഒരു വില വള എന്ന് പറഞ്ഞു. അവിടെ ഈ മനുഷ്യൻ ഇത് കാണുന്നുണ്ട്. അവന് ഭയങ്കരമായിട്ട് പഴയ ഓർമ്മയൊക്കെ വന്നിട്ട് അയാൾ പറഞ്ഞു, സാറേ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെ എനിക്ക് ഒത്തിരി സ്നേഹമായിരുന്നു, എനിക്കറിയാം, ഇഷ്ടമാണ്. അയാൾ വരച്ച പടമോ അത്? ഈ പടം എനിക്ക് വേണമെന്നുള്ളു, പക്ഷെ എനിക്ക് അതിന്റെ പ്രൈസ് ഒന്നും തരാനൊന്നും എനിക്കറിയില്ല. പ്രൈസല്ല, എന്തെങ്കിലും വില പറ. അപ്പൊ അയാളെല്ലാം നോക്കിയിട്ട് അയാളെ നിങ്ങൾ 500 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അയാൾ പറഞ്ഞു, എൻ്റെ ആകെ 500 രൂപയേ ഉള്ളൂ, അതിനാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിന്റെ ചിത്രം എടുക്കാൻ, അതല്ലാതെ വേറെ എനിക്കൊന്നുമില്ല, ദാറ്റ് ഇസ് ഓൾ ഐ ഹാവ്. അയാൾ പറഞ്ഞു, അത് നിങ്ങൾ പറയാൻ പറ്റില്ല, വേറെ ആരെങ്കിലും ഇതിനേക്കാളും കൂടുതൽ വിളിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തേലേ പറ്റുള്ളൂ. അപ്പം 500 രൂപ പറഞ്ഞു, വേറെ ആര് വിളിക്കാൻ, ആരും വിളിക്കാനില്ല. ഒടുവില് ഓപ്ഷൻ നടത്തുന്ന ആൾ പറഞ്ഞു, വേറെ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് ഈ ചിത്രം ഈ മനുഷ്യന് തന്നെ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് ചിത്രം കൊടുത്തു. ഈ മനുഷ്യൻ ഇതിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞു നിൽക്കുക. ഉടനെ ആൾക്കാർ പറഞ്ഞു, ശരി ശരി അത് കഴിഞ്ഞല്ലോ, എന്നാ പിന്നെ ബാക്കിയുള്ളത് വിളിക്കും. ഉടനെ പറഞ്ഞു, ഇല്ല, ലേലം വിളി അവസാനിച്ചിരിക്കുന്നു. ഉടനെ പറഞ്ഞു, എന്ത് പറ്റി? ബില്ലിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ ചിത്രം ലേലം വിളിക്കുന്ന ആൾക്കുള്ളതാണ്, ബാക്കിയല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, യേശുവിനെ സ്വന്തമാക്കുന്നവർക്കുള്ളതാണ് സകല അധികാരവും. അധികാരം മാത്രമായിട്ട് ആർക്കും കൊടുക്കുന്നില്ല. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സ്വർഗത്തിന്റെ സകല അധികാരവും സകല അനുഗ്രഹങ്ങളും ആർക്കുള്ളതാണ്? യേശുവിനെ സ്വന്തമാക്കുന്നവർക്കുള്ളതാണ്. ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം, ബ്ലെസ്സിങ് ചില്ലടക്കി വിൽക്കാൻ കിട്ടും. യേശുവിനെ കിട്ടാത്തവനും യേശുവിനെ വേണ്ടാത്തവനും എന്തോ കിട്ടും, ബ്ലെസ്സിങ് കിട്ടും. അങ്ങനെ ലേലം വിളിച്ചു കൊടുക്കുന്ന സാധനമില്ല. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഈ യേശുവിനെ സ്വന്തമാക്കുന്നത് ആരാണോ അവർക്കുള്ളതാണ് യേശുവിനുള്ളതല്ല. സകല അധികാരവും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും, അത് എല്ലാം പാതാളത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഭൂമിയിലുള്ളതിന്റെ മേലും സ്വർഗത്തിലുള്ളതിന്റെ മേലും സകല അധികാരവും ആർക്കുള്ളതാണ്? യേശുവിനുള്ളതാണ്. അത് യേശുവിനെ സ്വന്തമാക്കുന്നവർക്ക് ദൈവം കൈമാറ്റം ചെയ്യുകയാണ്. ആ അധികാരത്തോടുകൂടെയാണ് കർത്താവ് നമ്മളെ പറഞ്ഞുവിടുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട ഓരോ വാക്യം വായിക്കുമ്പോഴും അവിടുത്തെ ഓരോ ഭാഗങ്ങളിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവിടെ പറയുന്നത് ഗോ ഈ ദേർഫോർ, ഗോ, നിങ്ങൾ അതുകൊണ്ട് പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഇത്രയും കാര്യങ്ങൾക്കെല്ലാം ഓരോരോ ഇൻസ്ട്രക്ഷൻസ്, അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചർച്ച്, കേർബുലൻ ചർച്ചിനെ കുറിച്ചും അതുപോലെ ഏത് ചർച്ചിനെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ്. അത് ചെയ്യുമ്പോഴേ ഒരു സഭ യഥാർത്ഥത്തിലുള്ള സഭയാകുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സഭ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സഭയല്ല. നമ്മുടെ ചർച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സഭയാകണമെങ്കിൽ കർത്താവിന്റെ ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിവർത്തിക്കണം. ആ ഇൻസ്ട്രക്ഷൻസ്, കർത്താവ് നൽകിയ നിർദ്ദേശങ്ങൾ നിർവഹിക്കാനുള്ള ശക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ വെറുതെ പോയി നമ്മളുടെ കഴിവ് കൊണ്ട് ചെയ്യല്ല. ഇറ്റ് ഈസ് ദി അതോറിറ്റി ഈസ് ഗിവൺ സോ യു ഡു. അതോറിറ്റി ലഭിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയുന്നത്. അധികാരമില്ലാതെ നമുക്ക് തനിയെ ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് തനിയെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, തനിയെ ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കില്ല. ആദ്യം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഈ അധികാരത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അധികാരത്തെ പ്രാപിക്കുക, അധികാരത്തെ പ്രാപിക്കാതെ ദൈവത്തിന്റെ അധികാരം കൊണ്ടല്ലാതെ നമുക്ക് പുറപ്പെടാൻ കഴിയില്ല. ഇവിടെ ആദ്യം പറയുന്ന കാര്യം, ഇവിടുത്തെ പല കാര്യങ്ങളോടെ പറയുന്നുണ്ട്, ഗോ. ചേർച്ച് എന്ന് പറയുന്നത് എപ്പോഴും പോകുന്ന സഭയായിരിക്കണം, പ്രസംഗിക്കുന്ന സഭയായിരിക്കണം, അതുകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന സഭയായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചേർച്ച്, എ പ്രീച്ചിങ് ചേർച്ച്. ഓഫ് കോഴ്സ് പ്രസംഗിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി എ ബാപ്റ്റൈസിങ് ചേർച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നതിനെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കാനായി ഇന്ന് ഉദ്ദേശിക്കുന്നത്. എ ബാപ്റ്റൈസിങ് ചേർച്ച്, എ ടീച്ചിങ് ചേർച്ച്, ആൻഡ് ഓൾസോ എ ഡിസൈപ്ലിങ് ചേർച്ച്, ആൻഡ് എ ചേർച്ച് ദാറ്റ് പെർഫെക്ട്സ് ദി ഡിസൈപ്പിൾസ്. അവന്റെ വരവ് വരെ ഉത്തരവാദിത്വമുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, ഏത് കാര്യവും നമ്മളെ ഒരു ബോസ് ഒരു കാര്യം ഫലമേൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള റിസോഴ്സസും കൂടെ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഒരു ഇൻസ്ട്രക്ഷൻ തരത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ഫാറോ. ദൈവം ഫറവോനെ പോലെയല്ല. ഫറവോന്റെ പ്രത്യേകത എന്നറിയാം, ഫറവോൻ പറയുന്നത് ഇഷ്ടികയുടെ അളവ് കുറയ്ക്കത്തില്ല, എണ്ണം കുറയ്ക്കത്തില്ല, വൈക്കോലോട്ട് തരത്തുമില്ല. വൈക്കോല് കൊടുക്കുകയും ചെയ്യരുത്, എന്നാൽ ഇഷ്ടികയുടെ എണ്ണോട്ട് കുറയ്ക്കാനും പറ്റത്തില്ല. അതാണ് ഫറവോന്റെ പ്രത്യേകത. എന്നാൽ നമ്മുടെ ദൈവം, നമ്മളോട് ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള റിസോഴ്സസ് നമുക്ക് അതാത് സമയത്ത് തന്നിരിക്കും. റിസോഴ്സസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമൊന്നുമല്ല, പൈസ ഉൾപ്പെടെ പണവും തരും. ചിലപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമൻ വേ ഞാൻ പറയാണ്, ഇപ്പം അതിനുള്ള പണം തരുമോ എന്ന് വെച്ചാൽ അതിനുള്ള പണവും തരും, തന്നില്ലെങ്കിൽ ചെയ്യേണ്ടത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നമ്മളെ മിഷണറീസ്, ജീസസ് മിഷണറീസിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് നിങ്ങളായിട്ട് തീരുമാനമൊക്കെ, ചിലപ്പം ചില ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ ജോസങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ജോസങ്ങളോട് ഞാൻ പറയാം, ജോസങ്ങളെ എനിക്കൊരു വീട് ബാംഗ്ലൂർ പണിയണം, അതുകൊണ്ട് വീടിന്റെ പ്ലാൻ കൊടുത്തു. വീടിന്റെ പ്ലാൻ അനുസരിച്ച് ഒരു 30 ലക്ഷം രൂപയുടെ ഒരു വീടാണെന്ന് വെച്ചു, ഒരു ചെറിയ വീട്. അപ്പൊ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ജോസങ്ങളിന് കൊടുത്തു, ജോസങ്ങൾ പണി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഞാൻ പിന്നെ പൈസ ഒന്നും അയച്ചു കൊടുത്തില്ലെന്ന് വെച്ചു. അപ്പൊ എന്റെ ചോദ്യം, ജോസങ്ങൾ എല്ലാവരുടെയും അടുത്ത് ചെന്നിട്ട് സാജു ബ്രദറിന് വേണ്ടി ഒരു വീട് പണിയാൻ 10 ലക്ഷം രൂപ തന്നു, ബാക്കിയുള്ള പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും 1 ലക്ഷം രൂപ വെച്ച് തരണം, എന്നാലേ ഇത് നടക്കത്തുള്ളൂ, നിങ്ങളുടെയൊക്കെ കരുണയുണ്ടെങ്കിലേ വീട് പണിയാൻ പറ്റൂ എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല ഉണ്ടോ? അല്ലെ, എനിക്ക് വീട് പണിയണമെങ്കിൽ ഞാൻ കൊടുക്കുന്നേ, ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലെന്നായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും, എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോയി കാണും, അല്ലെങ്കിൽ എനിക്ക് അത്രയും പണിതാ മതിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പണിയണ്ടായിരിക്കും, ബാക്കി പിന്നെ പണിതാ മതിയായിരിക്കും. എന്നതുപോലെ ദൈവം നമ്മളെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ റിസോഴ്സസ് ദൈവം തന്നെ തരും. അതിനുവേണ്ടി നമ്മൾ പോയി പിരിവെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഈ വേല മുടങ്ങി പോകുന്നൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല, അങ്ങനെ മുടങ്ങത്തൊന്നുമില്ല. കാര്യം ഇത് ഏൽപ്പിച്ചവന്റെ ചുമതലയാണ് അതിനാവശ്യമായ റിസോഴ്സസ് കൂടെ തരിക എന്നുള്ളത്. തരുന്നില്ലെങ്കിൽ ഒന്നുകിൽ എന്നിലുള്ള കോൺഫിഡൻസ് ചിലപ്പോ പോയി കാണും, അതല്ലെങ്കിൽ ദൈവം ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, അവിടെ ചെയ്യട്ടെ, എനിക്കെന്താ ഇതിനകത്ത് കാര്യം, എനിക്ക് എന്നെ സംബന്ധിച്ചോളൂ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളല്ലേ ഉള്ളു. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞ റിസോഴ്സസ് പറയുന്ന എന്ത് കാര്യങ്ങളും ഇവിടെ റിസോഴ്സ് ആദ്യം കയറുക, എന്താണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഓക്കെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പുറപ്പെട്ട്, അപ്പൊ എ ചർച്ച് ഒരു സഭയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്, പോകുന്ന സഭയായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി എ സ്റ്റേയിങ് ചർച്ച്, ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്. അതുകൊണ്ട് ഏത് സഭയെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അത് പോകുന്ന സഭയായിരിക്കണം. കേരളം ചർച്ചിനെ കുറിച്ചും ദൈവത്തിന്റെ ലക്ഷ്യം അതാണ്, അത് പോകുന്ന, എങ്ങനെ പോകുന്നത്, കർത്താവിന്റെ അധികാരവുമായിട്ട് പോകുന്ന സഭയായിരിക്കണം. ദൈവത്തിന്റെ അധികാരവുമായി ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സഭയാണ് യഥാർത്ഥ സഭ. അല്ലാത്ത ഒരു സഭയില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ടീച്ചിങ് ഉണ്ടായിരിക്കും, എന്താണ്, സുവിശേഷ വേലയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, അത് ചെയ്യാൻ വേറെ പല ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും, അവരൊക്കെ ചെയ്തോട്ട്, ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ട്. അങ്ങനൊരു ചർച്ചില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മറ്റേ രീതിയിൽ പറയുന്നതല്ല. ഇഫ് യു ആർ എ ചർച്ച്, ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്. സുവിശേഷം അറിയിക്കാത്ത ഒരു സഭയെ കുറിച്ച് വേദപുസ്തകം വിഭാവന, കർത്താവ് വിഭാവന ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതല്ല, എന്ത് ചിലർ പറയും, അത് ചിലരുടെ കോൺസെൻട്രേഷൻ, ഞങ്ങളുടെ എംഫസിസ് വേറെയാണ്. അങ്ങനെ ഇല്ല, സുവിശേഷീകരണത്തിന്റെ എംഫസിസ് ഇല്ലാത്ത ഒരു സഭയില്ല. ഒരു സഭയാണോ ആ സഭ പോകുന്ന സഭയായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്. എന്തുകൊണ്ട് പോകുന്ന സഭയായിരിക്കണം, എന്തുകൊണ്ട് പോകണം? കാര്യം നമ്മൾ ലോകത്തിലേക്ക് പോകുന്നതിന്റെ ആവശ്യം എന്താണ്? ലോകത്തിന്റെ സ്ഥിതിയാണ് ലോകത്തിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത, അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും ഈ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃപാവരങ്ങൾ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ഒരു ചിന്ത കൃപാവരങ്ങൾ ഇത് പ്രാപിക്കുന്നവർക്ക് വേണ്ടിയാണെന്നാണ്. കൃപാവരങ്ങൾ ഇത് പ്രാപിക്കുന്നവർക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കെന്തിനാണ് ദൈവം രോഗശാന്തി വരം തരുന്നത്? സാജു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുകയൊക്കെ അല്ലയോ, എന്നാൽ പിന്നെ രോഗശാന്തി വരം കൂടെ ഇരുന്നോട്ടെ എന്ന് വെച്ച് തരുന്നതല്ല. രോഗികൾ ഉള്ളത് കൊണ്ടാണ് രോഗശാന്തി വരം ഉണ്ടാകുന്നത്. രോഗികൾ ഇല്ലെങ്കിൽ എന്റെ രോഗശാന്തി വരം എന്തിനാ? എനിക്ക് അഹങ്കരിക്കാനല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 4:10 നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയുടെ, വിവിധമായ ദൈവകൃപയുടെ, അതുകൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചുകൊള്ളുവിൻ, മാനിഫോൾഡ് ഗ്രേസ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയുള്ള വിവിധമായ ദൈവകൃപ, ആ നമ്മൾ പ്രാപിക്കുന്നത് കൃപയാണ്, പക്ഷെ അത് പലരിലേക്ക് ഇറങ്ങിച്ച് ഈ പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന 7-fold. ഇതേപോലെ തന്നെ ദൈവകൃപ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകുന്നത് പല കൃപാവരങ്ങളായിട്ടാണ്, മാനിഫെസ്റ്റേഷൻസ്. കൃപാവരങ്ങളുടെ ഒരു പ്രത്യേകത, ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഗിഫ്റ്റ്. മാനിഫെസ്റ്റേഷൻ ആണ് ദൈവത്തിന്റെ കൃപയുടെ, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ആ മാനിഫെസ്റ്റേഷൻ. അത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും വരനെ വിറ്റതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അപ്പൊ എന്തിനാണ് കൃപ ലഭിച്ചിരിക്കുന്നത്? ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് കൃപ ലഭിച്ചിരിക്കുന്നത്, അല്ലാതെ നമുക്കൊരു പ്രതിഫലമായിട്ട് തരുന്നതല്ല കൃപ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മള് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ വിശുദ്ധിയുടെ ഒരു പ്രതിഫലമായിട്ടല്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, കുറെ വിശുദ്ധിയായിട്ട് ജീവിക്കുമ്പോൾ ദൈവം കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, കുറെ കൂടെ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് പ്രവചനപരം ലഭിക്കും, അതിനേക്കാൾ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ. അങ്ങനെയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിക്കുള്ള ഒരു പ്രതിഫലമല്ല, പ്രത്യുത വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് അതിനാ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതായത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കൃപാവരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതുപോലെ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? അന്യോന്യം ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ്. എനിക്ക് ലഭിക്കുന്ന കൃപാവരം മറ്റൊരാൾക്ക് ഉപയോഗമാകണം. സഭയുടെ ആത്മിക വർദ്ധനവിന് വേണ്ടിയാണ് ദൈവം കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. അതുകൊണ്ട് എനിക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാകാനായിട്ട് ആരും, ഇപ്പം ബ്രദറെ എനിക്ക് കൃപാവരമൊക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയല്ല കൃപാവരം, എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷിപ്പാൻ വേണ്ടി. പലപ്പോഴും ഇത് നമുക്കൊരു അഹങ്കാരത്തിന്റെ കാര്യമായിട്ട്, പല കൃപാവരം ലഭിച്ച ആളുകളെ അഹങ്കാരികളാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അഹങ്കരിക്കാൻ വേണ്ടി അല്ല ദൈവം എന്ത് തന്നിരിക്കുന്നത്, കൃപാവരങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ. അപ്പോൾ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് മോശമായതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലേക്ക്, എന്തുകൊണ്ട് സഭ പോകുന്ന സഭയായിരിക്കണം എന്ന് ചോദിച്ചാൽ, ലോകത്തിലേക്ക് എന്തുകൊണ്ട് പോകണമെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ സ്ഥിതി മോശമായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടല്ല. എന്നാ പിന്നെ വെറുതെ ഒക്കെ വിളിക്കുകയല്ലേ, എന്നാ പിന്നെ പുറത്തുള്ളൊക്കെ ഒന്ന് പോയി ഒരു 10 പേർക്ക് ഒരു ട്രാക്ട് ഒക്കെ കൊടുത്തിട്ട് വരട്ടെ എന്ന് ചിന്തിച്ചല്ല, എടാ ആ ട്രാക്ട് കിട്ടിയിട്ട് വേണം അവൻ രക്ഷിക്കപ്പെടാൻ. അവരെ ഉദ്ദേശിച്ചാണ് ദൈവം നമ്മളെ പറഞ്ഞു വിടുന്നത്, അല്ലാതെ നമ്മളെ ഉദ്ദേശിച്ചല്ല. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലായല്ലോ. ലോകത്തിൽ ഇപ്പം മത്തായിയുടെ സുവിശേഷം 16:18 വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 16:18 പത്രോസിനോട് പറയുന്ന കാര്യമാണ് അവിടെ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു, കാത്തലിക് ചർച്ചിലും മറ്റും പഠിപ്പിക്കുമ്പോഴത്തേക്ക് പത്രോസാകുന്ന പാറമേലാണ് സഭയെ പണിയുന്നതെന്ന് പറയുന്നുണ്ട്. അത് ശരിയായ ഒരു കാര്യമല്ല. കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്തമായ വാക്കുകളാണ്. നീ പത്രോസാകുന്നു പറയുന്നത് പാറ എന്ന അർത്ഥത്തിലല്ല. അവിടെ പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ കഷണം എന്നേ ഉള്ളൂ, കല്ല്, പാറ കഷണം. അടുത്ത വാക്ക് ഈ പാറമേൽ എന്ന് പറയുന്നത് പെട്ര എന്നാണ് പറയുന്നത്. പെട്ര എന്ന് പറയുന്നത് റിയൽ റോക്കാണ്. ആ റോക്ക് യേശു തന്നെയാണ്. പെട്രോസ് എന്ന് പറയുന്ന പത്രോസ് ശരിക്കും ഒരു പാറ കഷണം മാത്രമാണ്. പെട്ര എന്ന് പറയുന്നത് യേശുവാണ്. കാര്യം പെട്ര എന്ന് പറയുന്നത് പാറയാണ്, പത്രോസ് പാറയല്ല. പത്രോസ് പാറ കഷണമാണ്. നീ പത്രോസാകുന്നു, നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞത്, നീ പെട്രോസ് ആകുന്നു. എന്താകുന്നു? നീ പാറ കഷണമാകുന്നു. പക്ഷെ ഈ പാറമേൽ, ഏത്? യേശുവാകുന്ന പാറമേൽ. പത്രോസ് നീ പാറയാകുന്നെന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ ഇവിടെ പറയുന്നില്ല. നീ എന്താകുന്ന പറഞ്ഞിരിക്കുന്നത്? നീ പത്രോസാകുന്നു, നീ പാറ കഷണമാകുന്നു, നിന്റെ പേര് പത്രോസ് എന്നാണ്. ഈ പാറമേൽ, അത് യേശുവാണ്. യുഗങ്ങളുടെ പാറയായ റോക്ക് ഓഫ് ഏജസ്, അത് ആരാണ്? ഇറ്റ് ഇസ് ജീസസ്. അപ്പൊ സഭ പണിയുന്നത് ആരുടെ മേലാ? പത്രോസിന്റെ മേലല്ല, ആരുടെ മേലാണ് പണിയുന്നത്? യേശുവിന്റെ മേലാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആര് പണിയും? പത്രോസ് അല്ല പണിയുന്നത്, ആരാ പണിയുന്നത്? യേശുവാ പണിയുന്നത്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹേഡസ്, ഗേറ്റ്സ്, ഗോപുരങ്ങൾ, പാതാളത്തിന്റെ വാതിലുകൾ, വാതിലുകൾ അതിനെ ജയിക്കയില്ല. വാതിലുകൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിത് വായിച്ചിട്ട് പലപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോഴുള്ളവര് പിശാച് നമ്മളെ തകർക്കാനായിട്ട് പലപ്പോഴും കടന്നു വരും. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മളെ തകർക്കാനായിട്ട് പിശാചിന് കഴിയത്തില്ലെന്ന്. അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിന് നമ്മളെ തകർക്കാൻ കഴിയത്തില്ലെന്നല്ല, അങ്ങനെ കഴിയത്തില്ല, അത് വേറെ കാര്യം. നിങ്ങൾ, ഞാൻ ഈ സഭയെ പണിയും, സഭ എങ്ങോട്ട് ചെല്ലുകയാണ്? പാതാള ഗോപുരത്തിലേക്ക് സഭ ചെല്ലുക. ഗോപുരം ഇങ്ങോട്ട് വരത്തില്ലല്ലോ, വരുമോ? നിങ്ങൾ ആരെങ്കിലും ഗേറ്റ് നടന്നു വരുന്നുണ്ടോ? ഇല്ല. ഗേറ്റ് ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ ഗേറ്റിലേക്ക് ചെല്ലുകയാണ് ഇല്ലേ. അപ്പൊ സഭ എന്ത് ചെയ്യും? സഭ പിശാച് ക്യാപ്റ്റീവ്സ് ആക്കിയിട്ടിരിക്കുന്ന, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ദൈവം നമ്മളെ പറഞ്ഞു വിടുന്നത്. ലോകത്തിൽ എന്താ കാണുന്നത്? നമ്മള് പിശാച് ആളുകളെ ബന്ധിതരാക്കിയിരിക്കുകയാണ്. അജ്ഞതയുടെയും പാപത്തിന്റെയും ഒക്കെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാത്തതുപോലെ അവർ പാപത്തിന്റെ അടിമത്തത്തിലാണ്, അജ്ഞതയുടെ അടിമത്തത്തിലാണ്. ശരിക്കും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഒരു പരിധി വരെ അജ്ഞതയാണ്. ഒരു മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാപമാണ്, പക്ഷെ പാപത്തെ പാപിയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അവൻ അജ്ഞനാണ്. പലരും രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം അവരുടെ അജ്ഞതയാണ്, അജ്ഞത. അതുകൊണ്ടാണ് കുരുട്ട് കണ്ണുകളെ തുറപ്പാനും എന്ന് പറഞ്ഞുകൊണ്ടാണ്, ബന്ധിതരെ വിടുവിക്കുവാനും കുരുട്ട് കണ്ണുകളെ തുറക്കാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മൾ കർത്താവ് ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുളാക്കിയിരിക്കുന്നു. എന്താണ്? സുവിശേഷത്തിന്റെ സത്യം അവരുടെ കണ്ണിലേക്ക് പ്രകാശിക്കുന്നു, അവർക്ക് മനസ്സിലാകുന്നില്ല. അതല്ലേ ഒരു പ്രശ്നം? ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഹാർവസ്റ്റ് ടിവിയിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്ന, ഒരു പെങ്കൊച്ച് പറഞ്ഞാണ് എന്റെ അപ്പനും അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, എന്റെ ബ്രദർ ഒരു പ്രൊഫഷണൽ കോഴ്സ് എഞ്ചിനീയറാണ്, എന്റെ സിസ്റ്റർ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്, പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പറഞ്ഞാലും മനസ്സിലാകും, പക്ഷെ സുവിശേഷം പറയുമ്പോൾ മാത്രം ഇവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവിടെ ഇത്രയും ബുദ്ധി, ബാക്കി എന്തോ ലോകത്തിലെ എന്തോ പറഞ്ഞാലും അതിനെക്കുറിച്ച് എല്ലാം ഇവർക്ക് അറിയാം, പക്ഷെ സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്നത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലടി, ബാക്കി എന്തോ പറഞ്ഞാലും മനസ്സിലാകും, പക്ഷെ സുവിശേഷം പറയുമ്പോൾ മാത്രം എന്തോ പറയുന്നു മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനതിന് ആൻസർ ചെയ്തത് ഇങ്ങനെ തന്നെ അല്ലായിരുന്നു നമ്മളും പണ്ട്. കർത്താവ് നമ്മളുടെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മളും ഇങ്ങനെ തന്നെ അല്ലായിരുന്നു. നമുക്ക് എത്രയോ പേര് നമ്മളോട് സുവിശേഷം പറഞ്ഞു, നമുക്കൊരു മനസ്സിലായി. അപ്പോഴെല്ലാം നമ്മൾ പറയുന്നതെന്നത് ഇതെന്ത് ജോലി പറയുന്നത്, നമുക്കും എന്ത് ചെയ്തിട്ടില്ല. നമ്മളും ശരിക്കും ദൈവം നമ്മൾ കണ്ണ് തുറന്നപ്പോഴാണ് ശരിക്കും എന്ത് സംഭവിച്ചത്, സുവിശേഷത്തിന്റെ സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇല്ലേ. അതിനുമുമ്പ് നമ്മളും ഈ പാതാളത്തിന്റെ അടിമത്തത്തിലായിരുന്നു, അജ്ഞതയുടെ അടിമത്തത്തിലായിരുന്നു, പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ പിശാച് ഈ ലോകത്തിലെ ജനതയെ, അവിശ്വാസികളെ അവന്റെ കോട്ടയ്ക്കുള്ളിൽ അടക്കി വച്ചിരിക്കുമ്പോൾ സഭയുടെ ചുമതല മാർച്ച് ചെയ്ത് അങ്ങോട്ട് ചെല്ലാനാണ്. അതുകൊണ്ടാണ് ചേർച്ച് എന്ന് പറയുന്നത് ഒരു ഗോയിങ് ചേർച്ച് ആണ്. എങ്ങോട്ടാ പോകുന്നത്? പാതാളത്തിന്റെ ഗോപുരത്തിലേക്ക് തന്നെയാ പോകുന്നത്. അവിടെ ചെന്ന് ഈ വ്യക്തികളെ വിളിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെയാണ് പറയുന്നത്, കർത്താവ് പറയാണ് പാതാള ഗോപുരങ്ങൾക്ക് സഭയുടെ ശക്തിക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെല്ല്, നമ്മൾ മാർച്ച് ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വാതിലിടിഞ്ഞു വീഴും. എരിഹോ കോട്ട ഇടിഞ്ഞതുപോലെ നമ്മൾ മാർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ പിശാചിന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴും. ഇടിഞ്ഞു വീണാ എന്തോ ചെയ്യണം, അകത്തോട്ട് കയറി അവിടെ ബന്ധിതരായി കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവന്ന് ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ആള് കൂട്ടണം. അതിനാണ് നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പൊ പുറത്തോട്ട് പോണം, അകത്ത് തന്നെ ഇരിക്കാനുള്ളതല്ല. ഞാൻ ചിലപ്പോ പറയാറുണ്ട് ദ ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ, ദ ചർച്ച് ഈസ് എ മിലിട്ടറി ബേസ്. സഭയെന്ന് പറയുന്നത് ഒരാശുപത്രി അല്ല, സഭയെന്ന് പറയുന്നത് ഒരു സൈനിക താവളമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സഭയെ കാണുന്നത് ഒരു ആശുപത്രി പോലെ, എല്ലാരും വന്നിട്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ച തലവേദനയാൽ ഭാരപ്പെട്ടു, ദൈവങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ഇരുന്നു വേറൊരാള് എനിക്ക് തലവേദനയല്ല എനിക്ക് വയറ്റുവേദനയായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ വേദനയും പ്രയാസവും പറഞ്ഞേച്ച് ഡിക്കെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ നിങ്ങൾ ഈ എപ്പോഴെ പുറത്തോട്ടൊന്ന് പോയത്, ആശുപത്രി വന്ന് മരുന്ന് വാങ്ങിക്കുന്നത് പോലെ ഇവിടെ വന്ന് പ്രാർത്ഥനാ മരുന്ന് വാങ്ങിച്ച് എന്താ രോഗം സൗഖ്യമായി തിരിച്ചു പോകാനാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്? ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ വരുന്നത് ദൈവസന്നിധിയിൽ പുറത്തു പോകാനുള്ള ആ ഒരുക്കത്തിന് വേണ്ടിയാണ്. കർത്താവ് നമ്മളെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് പുറത്തേക്ക് പോകാനുള്ള ശക്തി സംഭരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുന്നവർക്ക് നമ്മൾ, നമുക്കറിയാമല്ലോ അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അതിനകത്ത് നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല. പക്ഷേ അത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്താൻ വേണ്ടിയാണ്. ആരെങ്കിലും ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ബോധ്യമില്ലാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ഇക്കാര്യത്തിൽ കൂടുതൽ ബോധ്യത്തോടുകൂടെ എന്ത് ചെയ്യണം? പുറത്തോട്ട് പോകണം. സഭ എപ്പോഴും ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്. ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സഭയെ ഹോസ്പിറ്റലുണ്ടെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലുണ്ട്. എന്തിനാ യുദ്ധതാവളത്തിലും അല്ലെങ്കിൽ സൈനിക താവളത്തിലും ഹോസ്പിറ്റലുണ്ട്? എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു പോയി യുദ്ധം ചെയ്ത് മുറിവേൽറ്റ് വരുന്നവർക്ക് വേണ്ടി, അതുപോലെ പുറത്തു പോയിട്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യമുണ്ടെന്ന് വെച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് എന്നും സ്വന്തം പരിദേവനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോകാനല്ല ദൈവം നമ്മളെ ഭൂമിയിൽ ഈ സഭയിലാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് സഭയിലാക്കിയിരിക്കുന്നത്? സഭയിലാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ട്, ഇവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് ആ ശക്തി പ്രാപിച്ചുകൊണ്ട്, ആ അധികാരം നമ്മുടെ വക നമ്മുടെ സ്വന്തമാക്കിക്കൊണ്ട് എന്ത് വേണം? പുറത്തോട്ട് പോയി ആളുകളെ വിളിപ്പിക്കുവാൻ. അതിന് അങ്ങനെ അങ്ങനെ ചെല്ലുന്ന സമയത്ത് എന്തുണ്ടാവുകയില്ലെന്ന, പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് ഈ ദൈവിക ശക്തിയുടെ മേലെ, അല്ലെങ്കിൽ നമ്മളെ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ അധികാരത്തിന് നേരെ, സഭയുടെ അധികാരത്തിന് നേരെ പിടിച്ചു നിൽക്കാൻ പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് കഴിയയില്ല. ഈ ബാംഗ്ലൂരില്, വയനാട്ടില്, അല്ലെങ്കിൽ നമ്മളുടെ മിഷൻ സ്റ്റേഷൻസ്, അതൊന്നും പോരാ, ഇനിയും ധാരാളം വേണം. കാര്യം എന്നാ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ടൈം ലിമിറ്റ് എപ്പോഴാണെന്നുള്ളത് പറയാത്തത് കൊണ്ട് നമുക്ക് എന്നും നമ്മൾ പറയേണ്ടത് എന്താണ്, നമ്മള് ഡെഡ്ലൈൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. പത്രത്തിൽ നമ്മള്, ഞങ്ങളിപ്പോ ജേർണലിസ്റ്റുകള് എന്താണ്, അപ്പൊ ഞങ്ങൾക്ക് ഡെഡ്ലൈൻ ഉണ്ട്. ആ ഡെഡ്ലൈന് മുമ്പ്, പത്രം അടിക്കുന്നതിന് മുമ്പ് കാര്യം ഡെഡ്ലൈൻ വെച്ച് ചെയ്താലേ പറ്റുള്ളൂ. ഒരു ഡെഡ്ലൈൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നൂടെ നമുക്കൊരു ദിവസം ഉള്ളെന്നുള്ള നിലയിൽ വേണം നമ്മൾ എപ്പോഴും പ്രവർത്തന നിരതരാകാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള വലിയ ഗോ ആൻഡ് പ്രീച്ച്, നമ്മൾ വി നീഡ് ടു ഗോ. അത് പോകണം. അത് സഭയുടെയും കൂടെ ഒരു ചുമതലയാണ്. പറഞ്ഞു വിടുക എന്ന് പറയുന്നതും സഭയുടെ ഒരു ചുമതലയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 10-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ അവിടുത്തെ ചോദ്യം ഇതാണ്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് ദൈവത്തിന്റെ വചനമാണ്. അത് ദൈവം പറഞ്ഞു, ഫോർ ഹൂസ് ഓവർ ഷാൽ കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് ഷാൽ ബി സേവ്ഡ്. അതൊരു ഫാക്റ്റ് ആണ്, അത് ട്രൂത്ത് ആണ്. ദാറ്റ് ഈസ് ആൻ ഇറ്റേണൽ ട്രൂത്ത്. നിത്യമായ ഒരു യാഥാർത്ഥ്യമാണ്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പക്ഷെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം? വിശ്വസിക്കണം. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നത്? എങ്ങനെ വിശ്വസിക്കുന്നത്? വിശ്വസിക്കണമെങ്കിൽ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ കേൾക്കണം. കേൾക്കണമെങ്കിലോ പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ പ്രസംഗിക്കണം. അടുത്തെന്താ? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അല്ലേ? അപ്പോൾ സഭ അയക്കുന്ന സഭയായിരിക്കണം, പോകുന്ന സഭ മാത്രമല്ല. ഹാർവസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എബിയാരും കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഇത് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നിപ്പോൾ പൊതുവെ ഉള്ള നമ്മുടെ സഭയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇന്ന് പൊതുവെ ഉള്ളൊരു പ്രശ്നം, ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും പല ലോക്കൽ ചർച്ചസും, ഞാനിത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളും പോയി പ്രസംഗിക്കാൻ വേണ്ടി പറയാം, നിങ്ങളും സഭകളിൽ പോയി പറയേണ്ട ഒരു കാര്യമാണ്. ലോക്കൽ സഭകളൊക്കെ എന്ത് ചെയ്യണം? അയക്കുന്ന സഭകളാകണം. നമ്മൾ അയക്കുന്ന സഭയായിരിക്കണം. അതായത് സഭയുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇതൊരു സഭയുടെ പ്രവൃത്തിയാണ്. ഇൻഡിവിജ്വലായിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം, പക്ഷെ ഇൻഡിവിജ്വലായിട്ട് പോവുക മാത്രമല്ല, ഇതെന്ന് പറഞ്ഞ ഒരു പോരാട്ട കളരിയാണ്. ഇതൊരു പോരാട്ടമുള്ള സ്ഥലമാണ്. ഇവിടെ എന്ത് വേണം? പുറകിൽ നിന്ന് എന്താണ് ഒരു പട്ടാളക്കാർക്കെല്ലാം ഉള്ള ഒരു ആശ്വാസം എന്താണ്? അവരെ കുറിച്ച് കരുതലുള്ള ഒരു ബേസ് പുറകിൽ ഉണ്ടെന്നുള്ളതാണ്, ഇല്ലേ? അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ആൾക്കാര് കൂടി പാകിസ്ഥാൻകാരിക്കൊണ്ട് വരുന്നു പറഞ്ഞോളൂ, നമ്മൾ കല്ലും കൊടുകൂടി എടുത്തോളൂ, പെട്ടെന്ന് ചെല്ലിയൊന്നും അല്ലല്ലോ, ആണോ? അല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അയക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്നതുപോലെ സഭ പോകുന്ന സഭയായിരിക്കണം, അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എ സെൻഡിങ് ചർച്ച്. പോകുന്ന സഭ മാത്രമല്ല അയക്കുന്ന സഭയുമായിരിക്കണം. സഭ പോകണം, അതിന്റെ പിന്നിൽ അയക്കുന്നവരുണ്ടാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം, അവരോട് ചേർന്ന് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകണം. പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. പ്രോത്സാഹിപ്പിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ആ ചർച്ചിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാകണം. അന്ത്യോക്യ സഭ അവരെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയാണ് പത്രോസിനെയും പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചതാണ്. സംഗതി ശരിയാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ, പരിശുദ്ധാത്മാവ് പറയുന്ന ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വിളിച്ച് വേർതിരിപ്പിച്ചു. സഭയോട് പറയാണ് പരിശുദ്ധാത്മാവ് പത്രോസ് പൗലോസിനോടും ബർന്നബാസിനോടും പറഞ്ഞ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുക, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നതിന് പകരം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? സഭയെ അറിയിച്ചു അല്ലേ. അപ്പൊ ആ സഭയുടെ ആ റിലേഷൻ കളയാതെയാണ് അവര് പോയത്. അയക്കുന്ന സഭ ഇല്ലെങ്കിൽ ചിലപ്പോ തന്നെ പോകേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷേ സഭയുടെ ഉത്തരവാദിത്തമാണ് അയക്കുക എന്ന് പറയുന്നത്. സെൻറ്റ്, അയക്കുക. അങ്ങനെ അയച്ചാല് മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ, പോകാതെ പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ പോകണം, പ്രസംഗിക്കണം. ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്, ഇറ്റ് ഷുഡ് ബി എ പ്രീച്ചിങ് ചർച്ച്, ഷുഡ് ബി എ സെൻറ്റിങ് ചർച്ച്. സെൻറ്റിങ് ചർച്ച് പോകുന്ന സഭയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആരൊക്കെ പോണം? എല്ലാരും പോണം. അതിനുവേണ്ടി ഫുൾ ടൈം വേർതിരിക്കപ്പെട്ടവർ മാത്രമല്ല പോകേണ്ടത്. നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പക്ഷെ അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എവറി വൺ ഷുഡ് ഗോ, കാരണം ഇതിന്റെ എർജൻസി ഭയങ്കര കൂടുതലാണ്. നമുക്ക് ചില്ലറ കാര്യങ്ങൾ ചെയ്യാനുള്ളെങ്കിൽ എന്താണ് കുറച്ചു പേരെയൊക്കെ പറഞ്ഞു വിട്ടാൽ മതി, പക്ഷേ ഇതങ്ങനല്ല. ഈ ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ദൈവം ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൂതന്മാരെ വിടാമായിരുന്നു, പക്ഷെ കർത്താവ് വിട്ടില്ല. ദൂതന്മാരെ വിട്ടായിരുന്നെങ്കിൽ ഇത്ര എത്രയോ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തേനെ അല്ലേ. ദൂതന്മാരെ വിട്ട ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നത് കൊക്കക്കോള കമ്പനിയെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവന്മാർ ഇതിനേക്കാളും നേരത്തെ ഈ കാര്യം ചെയ്തിരുന്നു. ഇവിടെ എവിടെ ചെന്നാലും കൊക്കക്കോളയെ കുറിച്ച് അറിയാം, പക്ഷെ യേശുവിനെ കുറിച്ച് അറിയത്തില്ല. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്, പക്ഷെ കൊക്കക്കോള അല്ലെങ്കിൽ യുനോ കൈൻഡ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്കിനെ കുറിച്ചെല്ലാം ആൾക്കാർക്ക് അറിയാം അല്ലെ. കാര്യം എന്നറിയാം, നമ്മള് അവരെ സംബന്ധിച്ചോളം അവർക്കൊരു അവര് സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൊമേഴ്സ്യൽ ഇതായിരിക്കും അവരുടെ കാര്യം, പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയൊരു കോസ് അല്ലേ ഉള്ളത്. നമുക്ക് കൊമേഴ്സ്യൽ വാല്യൂ അല്ലല്ലോ നമുക്കുള്ളത്, നമുക്ക് ഇറ്റേണൽ. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ചിലപ്പം ഈ മിഷൻ ഫീൽഡിലെ പ്രശ്നങ്ങളൊക്കെ ഈ മിഷണറിമാർ പറയുന്നത്, ഞാൻ പറയുന്ന മിഷൻ ഫീൽഡിലെ പ്രശ്നമൊക്കെ വെല്ലുവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടുകളൊക്കെ ഈ മിഷണറിമാർ തന്നെ വന്ന് വിവരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പുള്ളതാണ്. മിഷണറിമാരെ തന്നെ വന്നിട്ട് ഞങ്ങളുടെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പം ഞാനൊരിക്കൽ ദമോയിൽ മധ്യപ്രദേശിൽ ഉണ്ടായ സമയത്ത് അവിടെ 52 degrees ചൂടുണ്ട്. അപ്പം മെഴുകുതിരി ചുമ്മാ വാങ്ങിച്ചു വെച്ചിട്ട് ഉരുകി, അതായത് വെറുതെ വെച്ചിട്ട് 52 അതിനേക്കാളും കുറവാണ് മെഴുകുതിരിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് മെഴുകുതിരി ഉരുകി പോകുന്ന ചൂട്, പാത്രത്തിലൊക്കെ നമ്മൾ മെഴുകുതിരി ഇട്ടിരുന്നു കഴിഞ്ഞാല് അത് ഉരുകി ഒട്ടിപ്പിടിച്ച് കിടക്കുക. അപ്പൊ അത്രയ്ക്കും ചൂടുള്ള സമയത്ത് നമ്മുടെ മിഷണറിമാരിലെ, നമ്മുടെ മിഷണറിമാരല്ല, ഒരു ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മിഷണറിയുടെ ഭാര്യ, ഒരു പ്രായമുള്ള ഒരാളാണ്, അത് അവരിങ്ങനെ പരാതി പറയാണ്, എന്റെ സാജു ബ്രദറെ എന്നാ ചൂടായിവിടെ, ആ നമ്മള് കർത്താവിന്റെ വേലക്കാരല്ലേ, നമുക്കിത് സഹിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവളോട് പറഞ്ഞു, കർത്താവിന്റെ വേലക്കാർ തന്നെയല്ല, ഈ ടൗണിൽ ഒരു ടയർ കടക്കാരനുണ്ട്, ഒരു നായര, അവരും ഈ ചൂടിലാ കഴിയുന്നത്. അപ്പൊ സുവിശേഷ വേലക്കാരൻ മാത്രമൊന്നുമല്ല, ഏതാണെങ്കിലും സുവിശേഷ വേലക്കാരന്റെ മോളി മാത്രമായിട്ട് സൂര്യൻ കൂടുതൽ കൊടുത്ത് അടിച്ചു കൊടുക്കത്തൊന്നുമില്ലല്ലോ. ഇവിടെ മാസം 10,000, 20,000, 50,000, 30,000 രൂപ കിട്ടുന്നതിന് വേണ്ടി ഒരു ടയർ കടക്കാരൻ ഈ വെയിലത്ത് കിടക്കുക. നമ്മളാണെങ്കിൽ 10 മണി 8 മണിയാകുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ നടത്തിയിട്ട് കൂളറിന്റെ കീഴൊക്കെ കയറി കിടക്കും. അവനോ ഏത് പൊരി വെയിലത്തും ഏതെങ്കിലും സിക്കുകാരന്റെ ടയർ പഞ്ചറാകണേന്ന് പ്രാർത്ഥിച്ചോണ്ട് അവനതിന് നോക്കി നടക്കുക. എങ്ങനെങ്കിലും ഏത് ചൂടാണെങ്കിലും അവൻ എന്ത് ചെയ്യും? അവൻ പണിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചോദിക്കുന്നത് 20,000 or 30,000 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഇറ്റേണൽ വാല്യൂസ് പറയുന്ന നമ്മൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ചില്ലറക്കാര് ഭൂമിയിലെ ചില ഇച്ചിര പൈസ കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റേണിറ്റിയുടെ ദർശനം ലഭിച്ച ആളുകൾ ഭൂമിയിലെ കഷ്ടപ്പാടുകളെ ഒരു വലിയ കാര്യമായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടെന്നേ, പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, വരാൻ പോകുന്ന ഇറ്റേണിറ്റിയുടെ ദർശനം ഉണ്ടാകുമ്പോൾ ഒന്നുമല്ല, അത് സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു, സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അപ്പൊ നമ്മളുടെ ഒരു ഒരു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വിശ്വാസികൾ ഈ കാലയളവിൽ ഇറ്റേണിറ്റിയുടെ ദർശനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. നിത്യതയെക്കുറിച്ച് അറിവില്ലാത്തവരൊന്നുമല്ല നമ്മൾ, പക്ഷെ എന്നാലും ജീവിക്കുന്നത് എപ്പോഴും നിത്യതയുടെ ദർശനത്തിലായിരിക്കുക, എപ്പോഴും ഇറ്റേണിറ്റിയെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ആഫ്റ്റർ എഫക്റ്റ് നിത്യതയിലാണ്, നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൗമികമായ കാര്യങ്ങളിൽ രസിക്കുകയും മറ്റും ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു എന്താണ് ആത്മീക ദർശനത്തിൽ ജീവിക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ വന്നേക്കും. അതുകൊണ്ട് ദ ചർച്ച് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്. അത് എല്ലാവരും പോയാലേ പറ്റൂ, അതുപോലെ വാസ്റ്റ് ആണ് നമ്മുടെ മിഷൻ. നമ്മുടെ മുമ്പിലുള്ള ലോക സുവിശേഷീകരണം, ഞാൻ ഇടയ്ക്ക് ഒരു മെസ്സേജിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ സഭയിലെ എല്ലാവരും സുവിശേഷകരായാലേ പറ്റൂ. ജോലി കളഞ്ഞാൽ എല്ലാവരും പോകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സുവിശേഷീകരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഒരു തീഷ്ണതയേറിയ ലക്ഷ്യമായെങ്കിൽ മാത്രമേ, എല്ലാവരും, ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. എന്നാലേ കർത്താവ് വിഭാവനം ചെയ്ത ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകൾ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയായിട്ട് ഇതിനെ കാണരുത്. എല്ലാവരും പോകണം. അതുകൊണ്ട് കെയർപുരം സഭയിൽ ആരെങ്കിലും പോകുന്നില്ലെങ്കിൽ അവരോട് ഇന്നുകൊണ്ട് പോകണം. എങ്ങോട്ട് പോകണം? കർത്താവ് അയക്കുന്നിടത്തേക്ക്. അത് ചിലപ്പം കെയർപുരത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ബാനസ്വാടിയിലായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലെ അടുത്ത ഫ്ലാറ്റ് ആയിരിക്കും. നിങ്ങളിപ്പം നാളെ ആഫ്രിക്ക, എനിക്ക് സന്തോഷം നിങ്ങൾ ആരെങ്കിലും ആഫ്രിക്ക വരുന്നെങ്കിൽ, പക്ഷെ നാളെ നിങ്ങളെല്ലാം കൂടെ ആഫ്രിക്ക കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ആഫ്രിക്കയ്ക്ക് ഒരു വിളിയുണ്ടായാൽ ആഫ്രിക്കയിലേക്ക് വരണം, അത് വേറെ കാര്യം. പക്ഷേ ആഫ്രിക്കയിലെ സുവിശേഷം അറിയിക്കൂ എന്ന് പറയരുത്. നിങ്ങളുടെ അയൽവക്കത്തുണ്ടെന്നേ. ജോൺ വെസ്ലി പറഞ്ഞ പോലെ, എവ്രി മാൻ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി ആൻഡ് എവ്രി മാൻ വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. യേശു ഉള്ള എല്ലാവരും ഒരു മിഷണറിയാണ്. If you have Christ, you are a missionary. And every man without Christ is the mission field. Yeshu illatha ellavarum oru mission field aanu. Adukondu mission field thappi ella doore povanonilla. Vayanadil povunnoru pokku, pakshe Vayanadil mathramalla mission field, Bangalore-ilum endundu mission field undu. Ningalde adutha flat-il aayirikkum chalappo aa mission field. Adukondu church-inodulla ende prabodhanam ennu parayunnathu, സഭയുടെ എല്ലാവരും, സഭയിലുള്ള എല്ലാവരും, എവ്രി മാൻ ഷുഡ് ഗോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ, ഒരു ഉത്തരണിയാണ്. ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവുമായി മുഴുവൻ ലോകത്തിലേക്കും പോയാൽ മാത്രമേ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട ലോക സുവിശേഷീകരണം നടക്കത്തുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്ന സകല ജനതയെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഓൾ നേഷൻസ്, ഓൾ നേഷൻസ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വിശാലമാണെന്ന് നമ്മൾ ആലോചിക്കണം. യു നീഡ് ടു നോ എത്ര വിശാലമാണ്. ഓൾ നേഷൻസ്, എല്ലാ ജനതകളിലേക്കും സുവിശേഷം എത്തണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കാശ് കൊടുത്തിട്ട് 10 പേരെ വിടാൻ പറ്റില്ല. 10% ആളുകൾ പോയാലും പോരാ, എല്ലാവരും പോയാലേ പറ്റുള്ളൂ. ജോലി ചെയ്യണം, ജോലി ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത് ഒരു വലിയ പോസിബിലിറ്റി. അവിടെയും സുവിശേഷം അറിയിക്കാവുന്നു. എപ്പോഴും ഞാൻ ആളുകളോട് പറയാറുണ്ട്, ഇപ്പൊ ഈ മറ്റ് കൺട്രീസിലൊക്കെ പോകുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ഇസ്ലാമിക് കൺട്രീസിലും മറ്റും പോകുമ്പോഴത്തേക്ക്, ദ ബെസ്റ്റ് വേ ഈസ് ടു ഗോ ആസ് ഒരു ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മറ്റ് ചോദ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ആൻഡ് യു ക്യാൻ ബി എ ട്രൂ വിറ്റ്നസ് among the people whom you are working. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ആളുകളോട്, ആളുകൾക്ക് നിങ്ങൾക്കൊരു നല്ല സാക്ഷിയാകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ജോലി ചെയ്യുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, എന്നാൽ അതേസമയം ജോലി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ദൈവത്തെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്നു വേണമെന്നില്ല, ഞാനൊരു ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ കർത്താവ് എന്നെ പോറ്റാനായിട്ട് വിഷമിക്കുക, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഗോഡ് ഈസ് കേപ്പബിൾ. കർത്താവ് നിങ്ങളെ അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ഓരോരുത്തരുടെ വിളിയാണ് ഇതിനകത്ത് പ്രധാനം. നമ്മളെ എങ്ങനെ വിളിച്ചിരിക്കുന്നുള്ളതാണ്, എങ്ങനെ വിളിച്ചിരിക്കുന്നോ ആ നിലയിൽ. നിങ്ങളൊരു എഞ്ചിനീയറായിട്ട് വിളിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഫീൽഡുണ്ട്. നിങ്ങളുടെ അവധി സമയങ്ങളൊക്കെ വ്യത്യസ്തമായ സമയം നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി നിങ്ങൾക്ക് പോകാൻ. ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. എവ്രി മാൻ, എവ്രി പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി, ആൻഡ് എവ്രി പേഴ്സൺ വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. എന്നാലേ അത് നടക്കത്തുള്ളൂ. അവിടെ അതൊരു ഡിവൈൻ ഓർഡറാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തൊട്ട് തന്നെ പോവുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഒരു ഓർഡറാണ്. മറ്റുള്ള, അതായത് നമുക്ക് വേണ്ടി തന്നെയുള്ള ഒരു ലൈഫ് വേദപുസ്തകം വിഭാവന ചെയ്തിട്ടില്ല. അബ്രഹാമിനെ വിളിച്ചപ്പോൾ കർത്താവ് അവനെ ബ്ലസ് ചെയ്യുന്നത് ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1-3 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ്. നീ ഒരു അനുഗ്രഹമാകേണ്ടതിന്, മലയാളത്തിൽ അത്ര ക്ലാരിറ്റി ഇല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നീ ഒരു അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ്. അപ്പൊ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അനുഗ്രഹമാകേണ്ടതിന് വേണ്ടിയാണ്, അല്ലാതെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തന്നെ എടുക്കാൻ വേണ്ടിയുള്ളതല്ല. ബ്ലെസ്സിംഗ് എപ്പോഴും മറ്റൊരാൾക്ക് പങ്കുവെക്കാനുള്ളതാണ്, ഷെയർ ചെയ്യാനുള്ളതാണ്. മൈ കപ്പ് ഓവർ ഫ്ലോസ് എന്നാ പറയുന്നത്, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നിറയുന്നല്ല, നിറയല്ല, നിറഞ്ഞു കവിയാണ് കാര്യം. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. എന്നെ നിറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ ലക്ഷ്യം. എന്താണ്? എന്റെ നിറവ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പകർന്നു കൊടുക്കുകയാണ്. അത് ഏത് ബ്ലെസ്സിങ്ങും, എന്നാൽ അത് ആത്മീകമായ നിലയിൽ. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 38-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ ഫ്ലോ ഔട്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി പുറത്തോട്ട് ഒഴുകും. പുറത്തോട്ട് ഒഴുകുമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്താ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ, നമ്മൾ പറയുന്ന നമ്മൾ ക്രൂസേർ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിശ്വസിക്കുക, നിന്റെ ഉള്ളിലേക്ക് ജീവജലത്തിന്റെ നദി ഒഴുകി വരും. അങ്ങനെയൊന്നും അതുപോലും പറയുന്നില്ല ആൾക്കാര്. മാക്സിമം പറയുന്നത് എന്താണ്? വിശ്വസിച്ചാൽ ഇങ്ങോട്ട് കിട്ടുമെന്നല്ലാതെ. പക്ഷെ കർത്താവ് പറയുന്നത് ഇങ്ങോട്ട് കിട്ടുമെന്നല്ല, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അങ്ങോട്ട് കൊടുക്കുമെന്നാണ്. അപ്പൊ വിശ്വസിക്കുന്നവൻ കിട്ടാൻ വേണ്ടിയല്ല വിശ്വസിക്കുന്നത്, കൊടുക്കാനുള്ളതാണ് നിനക്ക് കിട്ടുന്നത്. അപ്പൊ നിന്റെ ഉള്ളിലേക്ക് ജീവജല നദി ഒഴുകിയെങ്കിൽ അതോ ഒഴുക്കിയ ഓ പ്രൈസ് ദ ലോർഡ് കർത്താവേ എനിക്ക് നിത്യജീവനെ നീ തന്നല്ലോ സ്തോത്രം എന്ന് പറഞ്ഞിരിക്കാനല്ല. ഈ നിത്യജീവന്റെ നദി എങ്ങോട്ടൊഴുകണം? പുറത്തോട്ടൊഴുകണം. മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. നമ്മൾ പ്രീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ദ ചർച്ച് ഈസ് വിത്ത് എ മെസ്സേജ്. എന്ത് പ്രീച്ച് ചെയ്യണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ മെസ്സേജ് എന്താണ്? The church is with a message. A message is the message of the gospel. Suvishesham. Endanu suvishesham? Aa suvisheshathinte kaadal ennu parayunnathu paapamochanamaanu. Adu ningal manasilakkanam. Adaanu ivide ulla TV prasangakade crusade preachersinte ella prashnam. Innu aarum paapamochanam prasangikkunnilla ennulladaanu. Suvishesham. ഇപ്പൊ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇടയന്മാരോട് ദൂതന്മാര് പ്രഘോഷിക്കുന്ന ആ അനൗൺസ് ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ അനൗൺസിങ് എ സേവിയർ, നിങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ, കർത്താവിന്റെ ദൂതൻ വന്ന് പറയുന്ന. അതിന്റെ 10-ാമത്തെ താഴോട്ട് വായിക്കുന്ന സമയത്ത് നമ്മളോട് കാണുന്നത് ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ഈസ് ദ സേവിയർ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്നത്തെ ഒരു പ്രശ്നം, ഒരു അനുഗ്രഹദാതാവായിട്ടോ ഒരു രോഗസൗഖ്യദായകനായിട്ടോ ഒക്കെ യേശുവിനെ പരിചയപ്പെടുത്തി നിർത്തുന്നതാണ്. നോ, ഇവിടുത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്, അല്ലാതെ അവന്റെ രോഗമല്ല, അവന്റെ കടമല്ല. അവന്റെ കടത്തിന്റെ ഒക്കെ അപ്പുറത്ത് എന്താണ്? അവന്റെ പാപം. രോഗം പ്രശ്നമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രോഗം പ്രശ്നമാണെങ്കിലും അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് എന്തോ കിടപ്പുണ്ട്, പാപം കിടപ്പുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തോസന് തിരുവേണി പറഞ്ഞ ഒരു വലിയ തമാശ ഉണ്ട്, തമാശയല്ല ഒരു കഥ പറഞ്ഞതാ, കഥയാ. ഒരു വലിയ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി, 12,000 പേര് പെട്ടെന്ന് ട്രെയിൻ മൊത്തമായിട്ട് മറിഞ്ഞു. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാവരെയും കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. കിടത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊന്നും ഇല്ലല്ലോ, എല്ലാവരും കൂടെ വന്നതല്ലേ. അങ്ങനെ അപകടത്തിൽപ്പെട്ടവരിങ്ങനെ നിരന്ന് കിടക്കുമ്പോഴത്തേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളുകളും വന്നിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടങ്ങ് പോവുക. ആദ്യം ഓർത്തോപീഡിക് സർജൻ വന്നു, ഓർത്തോപീഡിക് സർജൻ വന്ന് നോക്കിയപ്പോ കാലൊടിഞ്ഞിരിക്കുക, അയാൾ പെട്ടെന്ന് തന്നെ കാലിന് പ്ലാസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് യൂറോളജിസ്റ്റ് വന്നപ്പം യൂറിൻ പോകുന്നില്ല, അയാൾ കത്തീറ്റർ ഇട്ട് യൂറിൻ പോയി തുടങ്ങി കഥയാണ്. അതിനുശേഷം ആ സർജൻ വരുന്നു, സർജൻ വന്നപ്പം വയറെല്ലാം കീറിയിരിക്കുക, അയാൾ അതെല്ലാം സ്റ്റിച്ചിട്ടു. അത് കഴിഞ്ഞ് ഹാർട്ട് കാർഡിയോളജിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല, അയാൾ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചൊക്കെ ഹാർട്ടൊക്കെ ഒരുമതിലൊക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ന്യൂറോ സർജൻ വരുന്നത്, ന്യൂറോ സർജൻ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിന് തലയില്ലെന്ന്. തല ഉള്ളതിനെ ചികിത്സിച്ചാ ഗുണമുണ്ട്, തലയില്ലാത്തതിനെ ചികിത്സിച്ചിട്ട് എന്താ ഗുണം എന്ന് പറഞ്ഞതുപോലെ ഇവൻ അവസാനം നിത്യതയിലൊക്കെ ചെല്ലണ്ടായോ? അല്ലാതെ ഇവിടെ രോഗസൗഖ്യവും കടവും മാറ്റി രോഗവും സൗഖ്യവും ആക്കിയിട്ട് വിട്ടിട്ട് കാര്യമുണ്ട്? ഇവൻ നരകത്തിൽ പോയാൽ എന്തോന്നാ ഗുണം? സ്വർഗ അല്ലെങ്കിൽ നിത്യതയെ പ്രാപിക്കുന്ന നിത്യതയിൽ നിത്യതയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയുള്ളവന് ബാക്കിയുള്ളതെല്ലാം ആവശ്യമാണ്. തലയുള്ളവന് കാലൊടിഞ്ഞാൽ കാല് ശരിയാക്കണം, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കടം മനുഷ്യന്റെ പ്രശ്നമാണ്, രോഗം മനുഷ്യന്റെ പ്രശ്നമാണ്, ഇതൊന്നും പ്രശ്നമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിലൊക്കെ വലുതാണെന്ത്? അവന്റെ നിത്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു രക്ഷിതാവ്, എ സേവിയർ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1:21 വാക്യത്തിൽ യോസെഫിനോട് ശിഷ്യൻ ദൂതൻ പറയുന്ന കാര്യം അതാണ്, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട്. അപ്പൊ പാപമോചനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്നത് നമ്മൾ മറന്നു പോകരുത്. ആ സുവിശേഷത്തിന്റെ പ്രത്യേകത അതിന് രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. റോമാലേഖനം 1:14 നമ്മൾ കാണുന്ന സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാ? അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. ഇറ്റ് ഇസ് പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ, പവർ ഓഫ് ഗോഡ്. സുവിശേഷം പറഞ്ഞാൽ ആളുകൾ രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തി, ആ ക്രോസ് ആണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. കാര്യം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള രക്ഷ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതിന് ആവശ്യമായ പാപത്തിൽ നിന്നുള്ള മോചനം, അതാണ് പാപമോചനമാണ് പ്രസംഗിക്കേണ്ടത്. അനുതാപം ഉണ്ടാകണം, മനുഷ്യൻ അനുതാപം ഉണ്ടാകണം. ഇന്നത്തെ ഒരു പ്രശ്നം പലപ്പോഴും ആളുകൾ സഭയിൽ വരുന്നത് അനുതാപമില്ലാതെയാണ്. അനുതാപമില്ലാതെ ആളുകൾ വന്നിട്ട് എന്തെടുക്കാന്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:2 പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി. ആഫ്രിക്കയിലൊക്കെ ഈ ഭയങ്കര ശബ്ദമാണ്. ഇപ്പൊ വന്നോന്ന് ഇവിടെ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, ഈ ആഫ്രിക്കയിലെ കാര്യം ഞാൻ പറയുമ്പോഴല്ലേ ആൾക്കാരുള്ളൂ. എന്റെ പൊന്നു സാഹചര്യം, ഇതൊന്നും ആഫ്രിക്ക മാത്രമല്ല, ഇവിടെ ഇതെല്ലാം പ്രശ്നം. പാട്ടും ശബ്ദവും അല്ലാതെ ഒരു പരിപാടിയില്ല അവള്. അപ്പൊ ഞാൻ അവരോട് പറയും, ദേ പത്രോസ് പ്രസംഗിച്ചപ്പം ആളുകളുടെ ഹൃദയത്തിൽ, ഇറ്റ് പിയേഴ്സ് ദ ഹാർട്ട് വെൻ യു പ്രീച്ച്, ഇറ്റ് പിയേഴ്സ് അവർ ഇയേഴ്സ്. ചെവി തുളയ്ക്കുന്ന, ഹൃദയം തുളയ്ക്കുന്ന പ്രസംഗങ്ങൾ ആവശ്യം, അല്ലാതെ ചെവി തുളയ്ക്കുന്ന പ്രസംഗങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ഹൃദയത്തിൽ കുത്തുകണ്ടപ്പോൾ അവർ വന്ന് ചോദിക്കുന്ന ചോദ്യം, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, വാട്ട് ഷാൽ വി ഡു? ഇന്നത്തെ ക്രൂസേഡ് കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന വാട്ട് ഷാൽ വി ഗെറ്റ് എന്നാ. കാര്യം കിട്ടുന്ന കാര്യമേ പറയുന്നുള്ളൂ, ചെയ്യേണ്ട കാര്യം പറയുന്നില്ല. റെസ്പോൺസിബിലിറ്റി. എന്താണ് പത്രോസ് സൊലനെ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വാട. ആരൊക്കെയാണ് പാപബോധമുള്ള മുന്നോട്ട് പോവാ, മുട്ടുകൂത്ത്. പാപികളായവർ മുന്നോട്ട് വരാനാ പറയുന്നത്, പാപികളെ വിളിക്കുന്നത്. ഇന്ന് ക്രൂസേലുകാരൻ വിളിക്കുന്ന രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്, രോഗികളായവർ മുന്നോട്ട് വന്നു. ഏത് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്? രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. തലവേദനയുള്ളവൻ വലത്തോട്ട് നിന്നാട്ടെ. തലവേദനയുള്ള ഇടത്തോട്ട് നിന്നാട്ടെ. നടുവേദനയുള്ള നടുക്കോട്ട് നിന്നാട്ടെ. വേദപുസ്തകത്തിൽ യേശുവോ ശിഷ്യന്മാരോ എന്ത് ചെയ്തിട്ടില്ല? രോഗികളെ മുന്നോട്ട് വിളിച്ചു, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. കാരണം അവർക്കൊക്കെ അറിയാമായിരുന്നു പ്രധാന പ്രശ്നം രോഗമല്ല, എന്താണ്? പാപമാണ്. അനുതാപത്തിന്റെ റിപ്പൻഡൻസ് ഉണ്ടാക്കുക, റിപ്പൻഡൻസ് ആണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്, പാപമോചനമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതാണ് സഭയുടെ മെസ്സേജ് എന്ന് പറയുന്നത്. അങ്ങനെ പാപമോചനം പ്രസംഗിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടും. അതാണ് നമ്മളുടെ മിഷൻ. ജനങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതും ഇതേപോലെ തന്നെ അവസാനമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിൽക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് പുരോഹിതന്മാർ പാപമോചനം നടത്തുന്ന കാര്യമല്ല, പോകാൻ പറയും, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തുകൊണ്ട്? ഇത് ചെന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ പാപമോചനം സംഭവിക്കും. പ്രസംഗിക്കാനുള്ള ആഹ്വാനമാണ്, പ്രൊക്ലമേഷന് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ വ്യക്തികളുടെ പാപങ്ങൾ പുരോഹിതൻ മോചിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. നീ പോയി പറഞ്ഞില്ലെങ്കിൽ അവന്റെ പാപം അതുപോലെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ ചെന്ന് പറ, പാപമോചനം സാധ്യമാണ്. അതാണ് നമ്മളുടെ സുവിശേഷം. അതുകൊണ്ട് വാട്ട് ഈസ് അവർ മെസ്സേജ്? അവർ മെസ്സേജ് ഈസ് റിപ്പന്റൻസ്, അവർ മെസ്സേജ് ഈസ് ഫോർഗിവ്നെസ്. നമ്മളുടെ സന്ദേശം എന്താണ്? നീ ഇനി നരകത്തിൽ പോകേണ്ട കാര്യമില്ല, നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. അതാണ് മെസ്സേജ്. ഇനി ഈ മെസ്സേജ് കൊണ്ട് പറഞ്ഞിട്ട് നിർത്തുകയുമല്ല. നമ്മള് കർത്താവ് പറയുന്ന ഭാഗത്തില് നിങ്ങൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതായത് ആളുകളെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ നയിക്കണം. പ്രസംഗിച്ച് പ്രസംഗിച്ച് പോയാൽ പോരാ, ആ ഒരു ടെൻഡൻസി പലപ്പോഴും ഉണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഈ പ്രസംഗം കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് അല്ലേ? നമുക്ക് തന്നെ എത്രയോ ആളുകളെ അറിയാം, പ്രസംഗമൊക്കെ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷേ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറയുമ്പോൾ അവരതിന് തയ്യാറല്ല. നമ്മൾ എന്തിനു വേണ്ടിയായി പ്രസംഗിക്കുന്നത്? അവർ കർത്താവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ വേണ്ടിയാണ് അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അഞ്ചപ്പം കൊണ്ട് അവൻ 5000 പേരെ പോഷിപ്പിച്ചു, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം പ്രസംഗം, പിറ്റേ ദിവസം അവര് എന്ത് ചെയ്തു? വള്ളം വാടകയ്ക്കെടുത്ത് യേശുവിനെ തിരക്കി ചെന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ മാനസാന്തരം ഉണ്ടാക്കാനൊന്നും അല്ല, പിന്നെന്തിനാ വന്നിരിക്കുന്നത്? അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, ഞാനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കണം. അവർ പറഞ്ഞു, അത് വേണ്ട, ഉടമ്പടിയിലേക്ക് വരാൻ തയ്യാറല്ല. അവർ പറയുന്നത് ഇഫ് ദർ ഇസ് എ മീറ്റിംഗ് വി വിൽ കം, ഇഫ് ദർ ഇസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ്. മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം, പക്ഷെ മീറ്റിംഗിന് ശേഷം എന്തോ ഉണ്ടായിരിക്കണം, ഈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് മീറ്റ് ഈറ്റിംഗ് വി വിൽ ബി മോർ ഹാപ്പി. അപ്പം അങ്ങനെ ആളുകളെ സന്തോഷിപ്പിച്ചു വിടാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ആളുകളെ എന്ത് ചെയ്യണം? കമ്മിറ്റ്മെന്റിലേക്ക് നടത്തണം. സോ ദ ചർച്ച് ഷുഡ് ബി എ ബാപ്റ്റൈസിംഗ് ചർച്ച്. സഭ പ്രസംഗിക്കുന്ന സഭയായിരിക്കണം, പോകുന്ന സഭയായിരിക്കണം, അയക്കുന്ന സഭയായിരിക്കണം, പ്രസംഗിക്കുന്ന സഭയായിരിക്കണം. എന്നാൽ അത് മാത്രം പോരാ, എന്തുള്ള വേണം? വി ഷുഡ് ബി എ ബാപ്റ്റൈസിംഗ് ചർച്ച്. ബാപ്റ്റൈസിംഗ് ചർച്ച്, നമ്മൾ ജനങ്ങളെ കമ്മിറ്റ്മെന്റിലേക്ക് നയിക്കണം. എന്നുവെച്ചുകൊണ്ട് ഒറ്റയടിക്ക് ചെന്ന് പിടിച്ച് ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ കഴുത്തിന് കത്തി വെച്ച് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്? ഞാൻ സുവിശേഷം അറിയിച്ചെന്നുള്ള എന്റെ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയല്ല, എന്തിനു വേണ്ടിയാണ്? എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? പൗലോസ് പറയുന്നു, സഹോദരന്മാര്, എന്റെ സഹോദരന്മാർ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എന്റെ ഹൃദയത്തിന്റെ അഭിവാഞ്ചിയാണ്. അവരോട് പ്രസംഗിക്കണമെന്ന് മാത്രമല്ല എന്റെ ആഗ്രഹം, എന്ത് ചെയ്യണം? അവർ രക്ഷിക്കപ്പെടണം, അവരൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം. പ്രിയമുള്ളവരെ, നമ്മളെ അഭിവാഞ്ചയും പ്രാർത്ഥനയും അതായിരിക്കണം. നമ്മളെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായിട്ടുള്ള ആളുകൾ, നമ്മളെ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, അവരൊക്കെ രക്ഷിക്കപ്പെടണമെന്നുള്ളതായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ അഭിവാഞ്ച. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ഒരു വലിയ അഭിവാഞ്ച നമുക്കുണ്ടായിരിക്കണം. അതുവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സുവിശേഷം പറയുന്ന നല്ല കാര്യമാണ്. സുവിശേഷം പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അവരെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ ഉത്സാഹിപ്പിക്കണം. അവരൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം. അവരെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോ ചർച്ചിൽ എന്തുകൊണ്ട് ഉണ്ട്? ടീച്ചിങ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ബാപ്റ്റൈസിംഗ് ചർച്ച്, ഇറ്റ് ഈസ് എ ടീച്ചിങ് ചർച്ച്. വി നീഡ് ടു ടീച്ച് പീപ്പിൾ, വി നീഡ് ടു ബാപ്റ്റൈസ് പീപ്പിൾ. പക്ഷേ സ്നാനപ്പെടുത്തി വിടാനല്ല. അങ്ങനെയുള്ള ഒത്തിരി പേര് സ്നാനപ്പെടുത്തി അങ്ങ് വിട്ടേക്കും. അങ്ങനല്ല, എന്ത് വേണം? അവരെ ടീച്ച് ചെയ്യണം. അതിനാണ് ശരിക്കും ചർച്ച എന്ന് പറയുന്നത്. സഭ എന്തിനാ? നമ്മള് പുറത്തോട്ട് പോകുന്ന സഭ പുറത്ത് ചെന്നിട്ട് അവരെ എന്ത് ചെയ്യാണ്? സാത്താൻ അടിമത്തത്തിൽ വെച്ചിരിക്കുന്നവരെ അവിടെ നിന്ന് വിടുവിച്ച് എങ്ങോട്ട് തന്നെ കൊണ്ടുവരണം? സഭയിലേക്ക് കൊണ്ടുവരണം. പുറത്തോട്ട് പോകുന്ന സഭ എന്തിനാ പോകുന്നത്? അവിടെ നിന്ന് ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്തിനാണ് സഭയിലേക്ക് കൊണ്ടുവരുന്നത്? മെഗാ ചർച്ച് ഉണ്ടാക്കാനല്ല, എന്തിനു വേണ്ടിയാണ്? ടീച്ച്, അവരെ ഉപദേശിച്ചുകൊണ്ട്, ഉപദേശിച്ചുകൊണ്ട്, ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് പറയട്ടെ, അവരെ ഉപദേശിക്കുക. ഇറ്റ് ഷുഡ് ബി എ ടീച്ചിങ് ചർച്ച്. അപ്പോസ്തല പ്രവൃത്തി 2:42 വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം, അല്ലെങ്കിൽ ആദ്യത്തെ സഭയുടെ തന്നെ പ്രത്യേകത എന്താണ്? അവര് ടീച്ചിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തു. ഒരു സഭയാണെങ്കിൽ സഭയ്ക്ക് ടീച്ചിങ്ങിന് നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അതാണ്, വേണ്ടത്ര ടീച്ചിങ്സ് ഇല്ല. അവിടെ ടീച്ചിങ്സ്, ബൈബിൾ ക്ലാസ് വേണം എന്ന് മാത്രമല്ല, ബൈബിൾ ക്ലാസ് വേണം, പക്ഷെ ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോഴും അവർക്ക് ഈ ടീച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്താ ടീച്ച് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശമുണ്ട്. അപ്പോൾ എന്താണ് ടീച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എന്താണ് പ്രമാണിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ എന്താണ് യേശു കൽപ്പിച്ചത് എന്നതാണ് നമ്മൾ ടീച്ച് ചെയ്യേണ്ടത്. പ്രായോഗികമായി പ്രമാണിക്കേണ്ട കാര്യങ്ങളാണ് ടീച്ച് ചെയ്യേണ്ടത്. നമുക്ക് വളരെ എളുപ്പമാണ് പല കാര്യങ്ങളും ടീച്ച് ചെയ്യാൻ. കാര്യം പല കാര്യങ്ങളുടെയും ടീച്ചിങ്ങിന്റെ ഒരു പ്രശ്നം, അതിനകത്ത് ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ സമാഗമന കൂടാരത്തിന്റെ കൊളുത്തുകളെ കുറിച്ച് നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിനകത്ത് തെറ്റൊന്നും ഇല്ലായിരിക്കും. പക്ഷെ സമാഗമന കൂടാരത്തിന്റെ കൊളുത്തുകളെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓ, അത് നമ്മൾ തലയെ കയറത്തേ ഉള്ളൂ. നമ്മൾ തലയിലൊരു സാധനം കയറ്റാൻ വേണ്ടി അല്ല ശരിക്കും പറഞ്ഞ ടീച്ചിങ്. എന്തിനാണ് ടീച്ചിങ്? അത് പ്രായോഗിക തലത്തിലേക്ക് പ്രമാണിപ്പാൻ തക്കവണ്ണം. അപ്പൊ നമ്മളുടെ പ്രായോഗിക ജീവിതത്തെ കുറിച്ചാണ് ടീച്ച് ചെയ്യേണ്ടത്. എന്താണ് പ്രയോഗിക്കേണ്ടത്? യേശു എന്ത് കൽപ്പിച്ചോ അത് മുഴുവൻ, ഓൾ ദാറ്റ് ഐ ഹാവ് കമാൻഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും, എല്ലാം, ഒന്നും മാറ്റിവെക്കാതെ യേശുവിന്റെ സകല കൽപ്പനകളും നമ്മൾ സഭയിൽ പഠിപ്പിക്കണം. അതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം അവരോട് ഉപദേശിക്കണം. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ഉപദേശങ്ങൾ. നമ്മളുടെ ഡോക്ട്രിൻസ് നമ്മൾ പഠിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചർച്ച് ഡോക്മ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രത്യേക എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? നമ്മളുടെ പ്രയോഗത്തിൽ എന്ത് വരണം? നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ, നിങ്ങളുടെ ഉടുപ്പ്, നിങ്ങളുടെ പുതപ്പെടുത്തുകൊണ്ട് പോകുന്നവന് നിങ്ങളുടെ ഉടുപ്പും കൂടെ കൊടുപ്പിൻ. ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കുന്ന ഏവനും കൊടുക്കുക, ഇതെല്ലാം പഠിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ പ്രയോഗിക്കാൻ അല്പം പ്രയാസമാണ്. അത് തെറ്റൊന്നും, ചെറിയ കാര്യമൊന്നുമല്ല, അത് പ്രയാസമാണ്. പുതപ്പെടുത്തുകൊണ്ട് പോകുന്നതിനുള്ള മോനെ പുതപ്പ് മാത്രമായിട്ട് കൊണ്ടുപോകും, അത് ഉടുപ്പൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. നമ്മളെ മിഷൻ ഫീൽഡിൽ നിന്ന് ഒരു ഇടയ്ക്ക് കുറച്ച് നാൾ ഒരു പയ്യൻ അവിടെ വന്ന്, അവിടുത്തുകാരനാ, ലോക്കലാ, വന്ന് കുറച്ച് നാളൊക്കെ മിഷൻ ഫീൽഡിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മളെ വണ്ടി കൊണ്ട് അങ്ങ് പോയി. വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മിഷനറി എന്നെ വിളിച്ചു, അച്ഛാ നമ്മളെ വണ്ടി കൊണ്ട് അവൻ പോയി. അവിടെ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ പറഞ്ഞു അത് സാരമില്ല അങ്ങോട്ട് പോയല്ലേ. അവിടെ പറഞ്ഞു അതല്ല നമ്മൾ എന്തോ ചെയ്യണ്ടേ, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ. ഞാൻ പറഞ്ഞു ഇതാണോ ഞാൻ ഇത്ര നിന്നെ ഇത്ര നാളെ പഠിപ്പിച്ചത്, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു അവനെ വിളിക്ക്. പക്ഷെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവൻ വണ്ടി കൊണ്ടു തരത്തില്ല. ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടു തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ അവനെ വിളിക്കുന്നത്? അവനെ വിളിച്ചിട്ട് മോനെ വണ്ടി ഇപ്പം ഞങ്ങളുടെ പേരിലല്ലേ, അത് പോലീസിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് പ്രോബ്ലം ആയിരിക്കും, കാര്യം അവന്റെ പേരിലല്ലല്ലോ, അതുകൊണ്ട് വണ്ടി മോഷിച്ച് നടന്ന വല്ലതും പറഞ്ഞ് പോലീസ് നിന്നെ പിടിക്കുമായിരിക്കും, അതുകൊണ്ട് നീ വാ നിന്റെ പേര് വണ്ടി എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ അവന്റെ പേര് വണ്ടി എഴുതി കൊടുക്കുകയും ചെയ്തു, അവനത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കാര്യം കർത്താവ് പഠിപ്പിച്ചത് അതാ അല്ലേ, എല്ലാരും ഒന്നും ഉണ്ടാവേ. കർത്താവ് അതാ പഠിപ്പിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപദേശിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. അങ്ങനെ നഷ്ടം സഹിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ വിശ്വാസികളെ നഷ്ടം സഹിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. കാര്യം അതാ കർത്താവ് പഠിപ്പിച്ചത്. പ്രായോഗികമായി ക്രിസ്തീയ ജീവിതം വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ ജീവിക്കാൻ സഭയിൽ പഠിപ്പിക്കണം. കേസ് കൊടുക്കാൻ അല്ല പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? നഷ്ടം സഹിക്കാനായിട്ട്. ചിലപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയെന്നിരിക്കും, കൊണ്ടുപോകണം, നോക്കണം, വഴക്കുണ്ടാക്കരുത്. ഓട്ടോറിക്ഷക്കാരൻ 10 രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോട്ടെ, 10 രൂപയും കൊണ്ട് അവനും ജീവിക്കത്തില്ല, നമ്മളും ജീവിക്കത്തില്ല. അതിനുവേണ്ടി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നഷ്ടം, നമ്മളെ മനസമാധാനം പോയില്ലേ? പോകുന്നവർക്ക്, അല്ലാത്തവർക്കില്ല ഇല്ലേ? അവൻ കൊണ്ടുപോട്ടെ. ഞാൻ ചിലപ്പോൾ പറയാനുണ്ട്, ആരെങ്കിലും എന്നെ കളിപ്പിക്കുന്ന എനിക്ക് വലിയ സന്തോഷമാണ് എന്നു ചോദിച്ചു. അന്നേരം എനിക്കൊരു മനസ്സിൽ ഒരു സമാധാനം, ഞാൻ അവനെ കളിപ്പിച്ചില്ലല്ലോ. നമ്മളെ കളിപ്പിക്കണ്ടേ? നമ്മൾ കളിപ്പിക്കപ്പെടാനുള്ളവരെ ഇതൊക്കെയാ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. ആളുകൾ പൈസ മോട്ടിച്ചോളൂ, എന്റെ പൈസ മോട്ടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആളെ പിടിക്കാം, പക്ഷെ ഞാൻ പോയിട്ടില്ല. കർത്താവിനോട് പറഞ്ഞു, എന്റെ ഒരു ഒരിക്കല് ആഫ്രിക്കയിൽ വെച്ച ഒരു പാസ്റ്റർമാരുടെ കോൺഫറൻസിന്, ഞാനിപ്പം നമ്മുടെ സഭയായോട് പറയാം, പാസ്റ്റർമാരുടെ കോൺഫറൻസിന് എന്റെ പേഴ്സിൽ നിന്ന് എന്റെ വാലറ്റിനകത്തു നിന്ന് ഞാൻ ബാഗിനകത്തിട്ടിരുന്ന ഒരു $2,500 കൊച്ചു എമൗണ്ട് ഒന്നല്ലോ, 1.5 ലക്ഷം രൂപ വരും, കാണാതില്ല. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ച് താഴെ പോയതാണോ, പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടായിരുന്ന വേറെ കുറച്ച് കറൻസി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്, കറൻസി എടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെടുത്ത് അത് കൂടെ ഉണ്ടായിരുന്നവരാണ്. ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോഴത്തേക്ക് അവസാനം 3 പേരുണ്ട്. എനിക്ക് ഏകദേശം ഒരാളെ പിടി കിട്ടുന്ന പോലെയൊക്കെ ആയി. അപ്പോഴത്തെ കർത്താവ് ചോദിച്ചു, നീ എന്ത് ചെയ്യും കാണിക്കുന്നത്? അല്ല, ആരാന്നൊന്നും അറിയാനാ. ഉടനെ കർത്താവ് പറഞ്ഞു, അറിഞ്ഞിട്ട് എന്തെടുക്കാനാ, നിനക്ക് അറിഞ്ഞിട്ട് എന്തെടുക്കാനാ, എന്നാലും പോയതല്ലേ കർത്താവ്. നീ എപ്പോഴും പറയുമല്ലോ, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് എന്ന്. എടാ, ഇച്ചിരി കാശ് പോയപ്പോഴത്തേക്ക് നിനക്ക് എന്നാ, നിന്റെ പ്രസംഗം എന്തോടാ, നിന്റെ പ്രസംഗമൊക്കെ ഭയങ്കര പ്രസംഗമാണല്ലോ, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. പക്ഷെ ഇച്ചിരി കാശ് പോയപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ നിങ്ങൾ പോയപ്പോഴത്തേക്ക് നിനക്ക് എന്തോ പറ്റി, നീ അതുകൊണ്ടാണോ ജീവിക്കാൻ പോകുന്നത്? ഇല്ല കർത്താവ്. പിന്നെ എന്നാലും ആരാന്നൊന്ന് അറിയുന്ന എന്നിട്ട് പ്രശ്നമല്ലോ. ഞാൻ പറഞ്ഞു, പിന്നെ നിനക്ക് അവനോട് പ്രയാസം, അവൻ ഇതിന്റെ അടുത്ത് വരാൻ പ്രയാസം, വിട്ട് കളയടാ. ഞാൻ അന്നേരം വിട്ട് കളഞ്ഞു. എന്തിനാ നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നത്? പോയെങ്കിൽ പോട്ടെ, ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മുടെ മാനസികാവസ്ഥ ദൈവം നടന്നു നോക്കുകയാണ്. ഞാൻ പറഞ്ഞതിനകത്ത് മനസ്സിലാക്കണം, നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്, പക്ഷേ മോഷ്ടിക്കപ്പെട്ടത് ചിലപ്പോൾ മോഷ്ടിക്കപ്പെട്ടെന്നിരിക്കും. പണ്ടൊരു മിഷണറികളെ ബാഗ് കളവ് പോയി. കളവ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അതിനുശേഷം ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഞാൻ നിനക്ക് ഒത്തിരി കാര്യങ്ങൾ നന്ദി പറയുന്നു. ഒന്നാമത്, ഞാൻ എത്രയോ ട്രാവൽ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇതുവരെ എൻ്റെ ബാഗ് പോയില്ല, ഇപ്പോഴാണല്ലോ പോയത്. പിന്നെ എൻ്റെ ബാഗല്ല പോയുള്ളൂ, എൻ്റെ ലൈഫ് പോയില്ലല്ലോ, ജീവൻ പോയില്ലല്ലോ. പിന്നെ ആ ബാഗിനകത്ത് എൻ്റെ പൈസ ഉണ്ടായിരുന്നു, പൈസ പോയുള്ളല്ലോ, അല്ലാതെ എനിക്ക് ലൈഫിനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ എൻ്റെ പാട്ടുപുസ്തകം, എൻ്റെ വേദപുസ്തകം അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ വേദപുസ്തകം പോയെങ്കിലും നിന്റെ വചനം പോയില്ലല്ലോ. എന്റെ പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു, എന്റെ പാട്ടുപുസ്തകം പോയെങ്കിലും പാട്ട് എൻ്റെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യത്തിന് നിനക്ക് കൂടുതൽ നന്ദി പറയുന്നു, അതായത് അവൻ എന്റെ ബാഗ് മോഷ്ടിക്കുകയായിരുന്നല്ലോ, ഞാൻ അവന്റെ ബാഗ് മോഷ്ടിക്കുകയല്ലായിരുന്നല്ലോ, എന്റെ ക്യാരക്ടർ പോയില്ലല്ലോ ഇല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പ്രയോഗിക്കാൻ തക്കവണ്ണം അങ്ങനെ നമ്മൾ അവരെ ശിഷ്യരാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കിക്കൊള്ളു. അപ്പോൾ ചർച്ച് ഈസ് എ ഡിസൈപ്ലിംഗ് ചർച്ച്, ശിഷ്യരാക്കുന്ന സഭയാണ്. സഭയുടെ ഉത്തരവാദിത്വം സഭയിൽ വരുന്ന മുഴുവൻ പേരും ശിഷ്യന്മാരാകണം. നമ്മുടെ സഭയിൽ നമുക്ക് വിശ്വാസികളെ കൊണ്ടല്ല നിറയ്ക്കേണ്ടത്, ആരെ കൊണ്ടാണ് നിറയ്ക്കേണ്ടത്? ശിഷ്യന്മാരെ കൊണ്ട്. സഭയിൽ വരുന്നത് വിശ്വാസികളായിട്ടായിരിക്കും, പക്ഷെ നമ്മൾ അവരെ എന്താക്കണം? ഉപദേശിച്ച്. എന്തുപദേശിച്ച്? ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ ഉപദേശിച്ച്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യത്വത്തിലേക്ക് അവരെ വളർത്തുന്നത് വരെയും അവരെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സഭ ഇവരെ, ജനങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന, പെർഫെക്റ്റ് ചെയ്യുന്ന, അതായത് അവനെ പോലെ ആകുന്നതുവരെ, ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നതിന് വേണ്ടി നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് വളർത്തുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഡിസൈപ്ലിംഗ് ചർച്ച്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പല മിനിസ്ട്രി, നമ്മൾ ഫൈവ്ഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഈ മിനിസ്ട്രി എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ 12 മുതൽ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്കും ആകുന്നു. ഇപ്പൊ സഭയെ, നമ്മളെ ദൈവം സഭയിലേക്ക് ആക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് സഭ അനിവാര്യമായിരിക്കുന്നത്. ആരും തനിയെ പോയി എന്താണ് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും തന്നെയൊന്നുമല്ല സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി ആക്കിയിരിക്കുന്നത്? ദൈവം നമ്മളെ വിളിച്ചത് ഇൻഡിവിജ്വലായിട്ടാ, എല്ലാരെയും വിളിച്ചത് വ്യക്തിപരമായിട്ടാ, പക്ഷെ വിളിച്ച് നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നത്? ഒരു സഭയിലാക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തിനാക്കിയിരിക്കുന്നത്? നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. നമ്മൾ ക്രിസ്തുവിനെ പോലെ വളരാൻ വേണ്ടിയാണ് സഭ. അപ്പൊ സഭയുടെ ചുമതല എന്താണ്? സഭയിൽ വരുന്ന മുഴുവൻ ആളുകളും ആരെ പോലെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ സഭ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കെയർബിലും ചർച്ച് അല്ലെങ്കിൽ ഏതൊരു ലോക്കൽ ചർച്ചും അത് ഇറ്റ് ഷുഡ് ബി എ ഗോയിങ് ചർച്ച്, പുറത്ത് പോകുന്ന സഭയായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ പ്രീച്ചിങ് ചർച്ച്, പ്രസംഗിക്കുന്ന സഭയായിരിക്കണം. എന്ത് പ്രസംഗിക്കുന്നത്? സുവിശേഷം. സുവിശേഷം എന്താണ്? ആ സുവിശേഷം എന്ന് പറയുന്നത് പാപമോചനമാണ് പ്രസംഗിക്കുന്നത്, ഫോർഗിവ്നെസ് ആണ് പ്രസംഗിക്കുന്നത്, മാനസാന്തരമാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കിക്കോ, പക്ഷെ നമ്മളോട് പ്രസംഗിക്കാൻ പറഞ്ഞ എന്താ? പാപമോചനവും മാനസാന്തരവും. അതാണ് നമ്മൾ പ്രസംഗിക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുവരണം. അവരെ പ്രസംഗിച്ചാൽ മാത്രം പോരാ, അവരെ പ്രസംഗിച്ച് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അവരെ വളർത്തണം. അവരെ ബാപ്റ്റൈസിങ്, ഒരു വെറുതെ ബാപ്റ്റൈസ് ചെയ്യുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരെ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ സഭയിലേക്ക് കൊണ്ടുവരണം. അവിടെ അവരെ ഉപദേശിക്കണം, ടീച്ച് ചെയ്യണം. ടീച്ച് ചെയ്ത് എന്തിനു വേണ്ടിയാ ടീച്ച് ചെയ്യുന്നത്? എന്താ ടീച്ച് ചെയ്യുന്നത്? കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പ്രായോഗികമായി ഉപദേശിച്ച് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് രൂപാന്തരപ്പെടുന്നത് വരെയും സഭയെ എന്ത് പെർഫെക്റ്റ് ചെയ്യുന്ന ഒരു സഭയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. അത് എവിടെ വരെയാ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു ദിവസം നമുക്ക് നൽകിയിട്ടുണ്ട്, അത് എന്നാ നമുക്കറിയില്ല. നമുക്കൊരു ടാർഗറ്റ് പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ നമുക്കത് ദിവസം നിശ്ചയിക്കാൻ വയ്യാത്ത ഒരു ടാർഗറ്റ് പോയിന്റ് തന്നിരിക്കുകയാണ്. ആ ദിവസം നാളെയായിരിക്കും, മറ്റന്നാളായിരിക്കും. അതുകൊണ്ട് നമുക്ക് സമയം നമുക്ക് ധാരാളം എടുത്തു കളയാനില്ല. എത്രയും പെട്ടെന്ന് ഈ പുറത്തു പോകുന്ന എല്ലാവരും പോകണം. Everyone in the church should go. The whole church should take the whole gospel to the whole world. അങ്ങനെ പ്രസംഗിച്ച് ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് ആ സഭയിൽ അവർ പെർഫെക്റ്റ് ആയി കർത്താവ് വരുമ്പോൾ അവനോട് അനുരൂപമായ ഒരു ജനങ്ങളുടെ കൂട്ടത്തെയാണ് നമുക്ക് കർത്താവിന് കൊടുക്കാനുള്ളത്. അല്ലാതെ വല്ല വിധേനയും പോകാൻ വേണ്ടിയുള്ള അങ്ങോട്ട് പോകുന്ന കാര്യമല്ല. നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന ഒരു സഭ നമുക്ക് അനിവാര്യമാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.
നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.